السلام عليكم ورحمة الله وبركاته. الحمد لله وحده، الصلاة والسلام على من لا نبي بعده. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇമാമുസുന്ന അലിമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുടെ ഉസൂലുസുന്ന എന്ന പ്രശസ്തമായ കിതാബാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ദർസിൽ നാം അവസാനിപ്പിച്ചത് ഈമാനിന്റെ തഅരീഫ്, എന്താണ് ഈമാൻ, അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ്. അതിനുശേഷം ഇമാം അഹമ്മദ് റഹിമഹുള്ള പറയുന്ന വിഷയം, വമൻ തറക സ്വലാത ഫഖദ് കഫറ, ആരാണോ നിസ്കാരം ഒഴിവാക്കുന്നത് ഫഖദ് കഫറ, അവൻ കാഫിറായിട്ടുണ്ട്. വലൈസ മിനൽ അഅമാലി ശൈഉൻ തർക്കുഹു കുഫ്റുൻ ഇല്ല സ്വലാ, നിസ്കാരമല്ലാതെ മറ്റൊരു കർമ്മവുമില്ല, അത് ഒഴിവാക്കിക്കഴിഞ്ഞാൽ അവൻ കാഫിറാകുന്നത്. മൻ തറക്കഹ ഫഹുവ കാഫിറുൻ, നിസ്കാരം ഒഴിവാക്കിക്കഴിഞ്ഞാൽ അവൻ കാഫിറാണ്. വഖദ് അഹല്ലല്ലാഹു ഖത്ലഹു, അവനെ വധിക്കൽ അഥവാ ഇസ്ലാമിക ഭരണകൂടത്തിൽ അവന് വധശിക്ഷ നടപ്പിലാക്കൽ അള്ളാഹു അനുവദീയമായിട്ടുള്ള കാര്യമാണ്, അനുവദിച്ചിട്ടുള്ള കാര്യമാണ്. നിസ്കാരത്തിന്റെ ഫളും ശ്രേഷ്ഠതയും നമുക്കറിയാം. ദീനിൽ നിസ്കാരത്തിന്റെ സ്ഥാനവും നമുക്കറിയാം. കുഫ്ഫാറുകളും മുഅ്മിനീങ്ങളും തമ്മിലുള്ള വ്യത്യാസം, അൽ അഹ്ദു അല്ലദി ബൈനനാ വബൈനഹും അസ്സലാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് നിസ്കാരമാണ്. ആ ഹദീസിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ തറകഹ ഫഖദ് കഫറ, ആരാണോ അത് ഒഴിവാക്കുന്നത് അവൻ കാഫിറാകുന്നു. രണ്ടു തരത്തിലാണ് നിസ്കാരത്തെ ഒഴിവാക്കുന്നവനുണ്ടാവുക. ഒന്ന്, നിസ്കാരത്തിന്റെ എതിർത്തുകൊണ്ട്, അത് നിർബന്ധമാണ് എന്നുള്ള വിധിയെ ധിക്കരിച്ചുകൊണ്ട് നിസ്കാരം ഒഴിവാക്കുന്നവൻ. ആ വിഷയത്തിൽ ഉലമാക്കൾക്കിടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. അവനെന്താണ്? കാഫിറാണ്, മുർത്തദ്ദാണ്. ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ മുർത്തദ്ദായ ഒരു വ്യക്തിയുടെ മേലെ ആ ഭരണകൂടം, ഭരണാധികാരി നടപ്പിലാക്കുന്ന ശിക്ഷ എന്താണ്? വധശിക്ഷയാണ്. അത് അവന്റെ മേലെയും നടപ്പിലാക്കപ്പെടും, അഥവാ അത് നിർബന്ധമാണ് എന്ന് നിഷേധിക്കുന്നവർ. രണ്ടാമത്തെ ഒരു തരം ആളുകൾ നിസ്കാരത്തെ ഒഴിവാക്കുന്നവർ, അലസത കൊണ്ട്, മടി കാരണത്താൽ നിസ്കരിക്കാതെ പാഴാക്കുന്ന ആളുകൾ. ഈ ആളുകളുടെ വിഷയത്തിൽ ഉലമാക്കൾക്കിടയിൽ രണ്ട് അഭിപ്രായം കാണാൻ സാധിക്കും. ഒരു കൂട്ടർ പറഞ്ഞു, നിഷേധിച്ച് അഥവാ അതിന്റെ നിർബന്ധിതാവസ്ഥ നിഷേധിക്കുന്നവരെ പോലെ തന്നെ ഇവരും കാഫിറും മുർത്തദ്ദുമാണ് എന്ന്. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു, അലസത കാരണത്താൽ ഒഴിവാക്കുന്നത് കൊണ്ട് അവൻ എന്തല്ല, അവൻ മുർത്തദ്ദിന്റെ വിധി അവന്റെ മേലെ ബാധകമാവില്ല എന്ന് പറഞ്ഞ പിൽക്കാലക്കാരായ പണ്ഡിതന്മാരാണ് ആ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. ആദ്യകാലത്തുള്ള മുൻഗാമികളായ പണ്ഡിതന്മാരെല്ലാം അതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാഫിറാകുമെന്ന അഭിപ്രായമാണ്. പിൽക്കാലക്കാരായി വന്ന ചില പണ്ഡിതന്മാരിൽ ഈ ഒരു അഭിപ്രായം കാണാൻ സാധിക്കും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ സ്വഹാബികൾ അവരുടെ രീതിയും പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ഏത് വിധേനയും നിസ്കരിക്കാതെ ഒരാൾ നിസ്കാരം പാഴാക്കി കഴിയുകയാണെങ്കിൽ അവന് തൗബ ചെയ്യാൻ അവനോട് ആവശ്യപ്പെടുകയും അവൻ തൗബ ചെയ്തിട്ടില്ല എങ്കിൽ അവന്റെ മേലെ മുർത്തദ്ദിന്റെ വിധി ആ ഭരണാധികാരി നടപ്പിലാക്കുകയും വേണം. കാരണം താബിഈയായ അബ്ദുല്ലാഹ് ഇബ്നു ശഖീ ശഖീഖ് അൽഉഖൈലി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, മാ കാന അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യറൗന ശൈഅ മിനൽ അഅമാലി തർക്കുഹു കുഫ്റൻ ഇല്ല സ്വലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ ഒഴിവാക്കിയാൽ കുഫ്റായി കണ്ടിരുന്ന ഒരു കർമ്മവുമില്ല നിസ്കാരമല്ലാതെ. നിസ്കാരം അത്ര ഗൗരവമുള്ള, പ്രാധാന്യമുള്ള കാര്യമാണ്. ഇന്ന് ഒരുപാട് മുസ്ലിമീങ്ങൾ നിസ്കാരത്തിന്റെ വിഷയത്തിൽ അലംഭാവം കാണിക്കുന്നത് കാണാം. നിസ്കരിക്കാതെ അവർ നടക്കുന്ന കാണാം, മുസ്ലിം പേരുള്ള ആളുകൾ. പക്ഷെ അവർ മനസ്സിലാക്കണം അത് കുഫറാണ്, അവരെ ദീനിൽ നിന്ന് പുറത്താക്കുന്ന കാര്യമാണ്. ഇനി ഇസ്ലാമിക ഭരണകൂടമാണ് അതിന് കീഴിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ ആ ഭരണാധികാരി അവന്റെ മേലെ വധശിക്ഷ നടപ്പിലാക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, ഞാൻ വിചാരിച്ചു പോയി കുറച്ച് വിറകൊക്കെ ശേഖരിച്ചിട്ട് ഒരാളെ മസ്ജിദിൽ ഇമാമാക്കി നിർത്തി ഇമാം നിസ്കരിക്കാൻ വേണ്ടി അദാം കൊടുക്കാൻ നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ട് നിസ്കാരം ഒഴിവാക്കുന്ന ആളുകളെ പോയി കത്തിച്ചു കളയാൻ, വീടോടുകൂടി കത്തിച്ചു കളയാൻ ഞാൻ വിചാരിച്ചു പോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്ര ഗൗരവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള, പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഗൗരവത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നിസ്കാരം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള ഒരു അസറിൽ കാണാം, മൻസറഹു അയ്യൽഖല്ലാഹ ഗദൻ മുസ്ലിമൻ ഫലിഹാഫിബ് അലാ ഹാഉലാഇ സ്സലവാത് ഹൈസു യുനാദി ബിഹിൻ. ആരാണോ നാളെ മുസ്ലിമായിക്കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നത് അവൻ ഈ അഞ്ച് വക്ത നിസ്കാരങ്ങൾ കാത്തു സംരക്ഷിക്കട്ടെ. അത് ബാങ്ക് കൊടുക്കുമ്പോൾ, അതിന് വിളിക്കുമ്പോൾ, ഫഇന്നല്ലാഹ ശറഅ ലിനബിയ്യക്കും സുന്നൽ ഹുദാ, അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേരായ മാർഗം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, നിയമമാക്കിയിട്ടുണ്ട്. വഇന്നഹുന്ന മിൻ സുന്നലിൽ ഹുദാ, ഈ അഞ്ച് വക്ത നിസ്കാരം നേർമാർഗത്തിൽ പഠിപ്പിക്കപ്പെട്ട കാര്യത്തിൽപ്പെട്ടതാണ്. വലൗ അന്നകും സല്ലൈതും ഫീ ബുയൂതികും കമാ യുസല്ലി ഹാദൽ മുതഖല്ലിഫു ഫീ ബൈതിഹി, നിങ്ങളെങ്ങാനും വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്ന, ജമാഅത്ത് പിന്നിട്ട് വീട്ടിൽ മാത്രം നിസ്കരിക്കുന്ന ആളുകളെ പോലെയാണ് നിങ്ങൾ ആകുന്നത് എങ്കിൽ, തറക്തും സുന്നത്ത് നബിയിക്കും, നിങ്ങൾ ഒഴിവാക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. വലൗ തറക്തും സുന്നത്ത് നബിയിക്കും ലവലൽതും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നിങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങൾ പഴച്ചു പോകും. ഇവിടെ സുന്നത്ത് ഉദ്ദേശിച്ചത് കായികയിൽ സുന്നത്ത് പറഞ്ഞ അർത്ഥത്തിലല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന മാർഗമാണ് എന്ന അർത്ഥത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാർഗത്തിൽ തെറ്റിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ പിഴച്ചു പോവുകയാണ് ഉണ്ടാവുക എന്ന് ഉറപ്പെടുത്തിയേ കാണാം. ഈ വിഷയത്തിൽ ധാരാളം ആയത്തുകളും അതുപോലെ തന്നെ നിസ്കാരത്തെ ഈമാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി അല്ലാഹു തആല ഖുർആനിൽ പരിചയപ്പെടുത്തിയതും കാണാം. അപ്പോ നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളത് കുഫ്റാണ്, ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ അവന്റെ മേലെ വധശിക്ഷ നടപ്പിലാക്കുകയും ചെയ്യും. അടുത്തത് ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുള്ള പറയുന്ന കാര്യം, സ്വഹാബികളിൽ ആരാണ് ഉത്തമരായിട്ടുള്ളവർ, അഥവാ ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്, അവരുടെ ദറജകൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ്. ആദ്യം ഇമാം അഹ്മദ് റഹിമഹുള്ള പറഞ്ഞിട്ടുള്ള കിതാബിന്റെ ഭാഗം വായിക്കാം. വഖൈറു ഹാദിഹിൽ ഉമ്മത്തി ബഅദ നബിയഹ അബൂബക്കറിനെ സിദ്ദീഖ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഈ ഉമ്മത്തിൽ ഏറ്റവും ഖൈറായിട്ടുള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ثم عمر بن الخطاب പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ثم عثمان بن عفان പിന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. يقدم هؤلاء الثلاثة كما قدمهم اصحاب رسول الله صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ മുൻഗണന നൽകിയതുപോലെ തന്നെ നമ്മളും ഈ മൂന്ന് പേരിൽ മുൻഗണന നൽകും. ലം യഖ്തലിഫു ഫീ ദാലിക്, ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലാകില്ല. ثم بعد സഹാബികൾ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടില്ല. ثم بعد هؤلاء ثلاثتي اصحاب الشورى الخمسة, ഈ മൂന്ന് ആളുകൾക്ക് ശേഷം പിന്നെയുള്ളത് അസ്ഹാബു ശൂറയിൽപ്പെട്ട അഞ്ച് ആളുകളാണ്. അസ്ഹാബു ശൂറ യഥാർത്ഥത്തിൽ ആറാളുകളാണ്. എന്താണ് അസ്ഹാബു ശൂറ എന്ന് പറഞ്ഞാൽ, ഉമർ റളിയല്ലാഹു അൻഹു മരണസമയത്ത് അടുത്ത ഖലീഫ ആരായിരിക്കണം എന്നതിൽ ആറാളുകളുടെ പേര് നിർദ്ദേശിച്ചു. ഇവരായിരിക്കണം അടുത്ത ഖലീഫയെ തെരഞ്ഞെടുക്കേണ്ടത്, ഇവർ ശൂറ കൂടിയിട്ടാണ് തെരഞ്ഞെടുക്കേണ്ടതെന്ന് പറഞ്ഞു. ആ തെരഞ്ഞെടുക്കാൻ പറഞ്ഞ ആറാളുകളാണ്. അതിലൊന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് പിന്നീടുള്ള അഞ്ചാളുകൾ എന്ന് പറയാനുള്ള കാരണം. അഞ്ചാളുകൾ ആരൊക്കെയാണ്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്, അതിനു പുറമെ അലി ബിൻ അബി ത്വാലിബ്, ത്വൽഹ, ജുബൈർ ബിൻ അവ്വാം, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, വസഅദ്, സഅദ് ബിൻ അബി വഖാസ്. ഈ അഞ്ചാളുകളും ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് അസ്ഹാബു ശൂറ. അവരാണ് ഈ മൂന്നാളുകൾക്ക് ശേഷം ഉത്തമരായിട്ടുള്ള ആളുകൾ. കുല്ലുഹും യസ്ലുഹു ലിൽ ഖിലാഫ, ഈ അസ്ഹാബു ശൂറയിലുള്ള ആളുകൾക്കെല്ലാം ഖിലാഫത്തിന് യോഗ്യരാണ്, ഖിലാഫത്തിന് അർഹരാണ്. വകുല്ലുഹും ഇമാമും, അവരെല്ലാം ഇമാമിങ്ങളുമാണ്. വനദ്ഹബു ഫീ ദാലിക ഇലാ ഹദീസ് ഇബ്നു ഉമർ, എന്തുകൊണ്ടാണ് നമ്മൾ ഇത് പറയാനുള്ള കാരണം? ഇബ്നു ഉമർ റളിയല്ലാഹു പറഞ്ഞിട്ടുള്ള ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു പറഞ്ഞു, കുന്നാ നഉദ്ദു വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹയ്യുൻ വസ്ഹാബുഹു മുതവാഫിറൂന. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് വ്യത്യസ്തരായിട്ടുള്ള അസ്ഹാബികളെ എണ്ണിത്തിട്ടപ്പെടുത്തുമ്പോൾ അവരുടെ സ്ഥാനം പറയുന്ന നേരത്തെ ഞങ്ങൾ പറയാറുണ്ടായിരുന്നു, അബൂബക്കറിൻ ثم عمر ثم عثمان ثم نسكت. അബൂ റസൂലുള്ള കഴിഞ്ഞ പിന്നെ അബൂബക്കർ പിന്നെ ഉമർ പിന്നെ ഉസ്മാൻ പിന്നെ ഞങ്ങളൊന്നും പറയാറുണ്ടായിരുന്നില്ല. അപ്പൊ ഈ മൂന്ന് പേർ പ്രത്യേകം പ്രാധാന്യം മുൻഗണന അർഹിക്കുന്നുണ്ട് എന്ന് ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്നു. ثم من بعد اصحاب الشورى, പിന്നെ ഈ ഷൂറയിലെ ആളുകൾക്ക് ശേഷം ആരാണ് ഏറ്റവും അഫ്വലായിട്ടുള്ളത്? അഹ്ലു ബദ്രിൻ മിനൽ മുഹാജിരീൻ, ഹിജറ ചെയ്ത് വന്നവരിൽ ബദറിൽ പങ്കെടുത്ത ആളുകൾ. ഹിജറ ചെയ്ത് വന്നവരിൽ ബദറിൽ പങ്കെടുത്ത ആളുകളാണ് പിന്നീട് ഫൗല് കൂടുതലുള്ളവർ. സുമ്മാഹുൽ ബദരിൻ മിനൽ അൻസ്വാരി മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ ആരാണ്? ബദറിൽ പങ്കെടുത്ത അൻസാരികളാണ്. അല ഖദ്രിൽ ഹിജ്റത്തി വസ്സാബിഖത്തി, ഇനി ആ മുഹാജിരികൾ തന്നെ എങ്ങനെയാണ് ദർജക്കാരി പരിഗണിക്കുന്നത്? ആരാണ് ആദ്യം ഹിജറ ചെയ്തത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവ്വലൻ ഫഅവ്വലൻ, ആദ്യം ചെയ്തവർ ആദ്യത്തെ ദർജയിൽ. ثم افضل الناس بعد هؤلاء اصحاب رسول الله صلى الله عليه وسلم, ഇതിനു ശേഷം അഫ്സലായിട്ടുള്ളവർ ബാക്കിയുള്ള സ്വഹാബികളാണ്. القرن الذي بعث فيهم نبي صلى الله عليه وسلم നിയോഗിക്കപ്പെട്ട ആ സമൂഹം. وكل من صحبه سنه او شهرا او يوما او ساعه, ആരാണ് സ്വഹാബി എന്ന് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരു വർഷമോ ഒരു മാസമോ ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു സമയമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പം ഉണ്ടായ ആളുകൾ മുഅ്മിനായിട്ട് തന്നെ മരണപ്പെടുകയും വേണം. ഔ റആഹു ഫഹുവ മിന അസ്ഹാബിഹി, ഞങ്ങനൊന്നും വേണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടാൽ മതി അവൻ ആരാണ്? സഹാബികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടും. എന്ത് നിബന്ധനയുണ്ട്? മുഅ്മിനായി മരണപ്പെടുകയും വേണം, മുഅ്മിനായി കാണുകയും മുഅ്മിനായി മരണപ്പെടുകയും. ലഹു മിൻ സുഹ്ബത്തി അലാ ഖദ്രി മാ സുഹ്ബഹു, എത്രത്തോളമാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഹ്ബത്ത് ഉണ്ടായിട്ടുള്ളത് അത്രത്തോളം ദർജ കൂടും. വകാനത് സാബിഖതുഹു മഅഹു വസമിഅ മിൻഹു വനദറ ഇലൈഹി നദറത്തൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പം ഉണ്ടാവുക, അലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുക, അലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നോട്ടം നോക്കുക. ഫാദിനാഹാ സുഹ്ബത്തൻ ഹുവ അഫ്ളു മിനൽ ഖർനി അല്ലദി ലം യറൂഹു, അതിൽ ഏറ്റവും കുറഞ്ഞ സുഹബത്തുള്ള ആളാണെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാത്ത മറ്റുള്ള സമൂഹങ്ങളിലേക്കാൾ മറ്റുള്ള ആളുകളേക്കാൾ എല്ലാം അവരെന്താണ്? അഫ്സലാണ്, ശ്രേഷ്ഠതയുള്ളവരാണ്. വലൗ ലഖുല്ലാഹ ബിജമീഇൽ അഅമാൽ, അവരെല്ലാ കർമ്മങ്ങൾ കൊണ്ടും അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ, അഥവാ എത്ര കർമ്മങ്ങൾ കൊണ്ട് അവർ മുന്നിട്ടാലും റസൂലുള്ളാഹിനെ കണ്ട സഹാബികളുടെ ദർജയിൽ അവർക്ക് എന്ത് സാധിക്കില്ല, എത്താൻ സാധിക്കില്ല. كان هؤلاء الذين صحبوا النبي ورأوه وسمعوا منه, കാരണം എന്താണ്? അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം ഉണ്ടാവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഖുർആനും ഹദീസും കേട്ടവരാണ്. വമൻ റആഹു ബിഐനിഹി വആമന ബിഹി വലൗ സാഅതൻ, അത് ഒരു നിമിഷം കാണുകയും അല്ലെങ്കിൽ ആ വിശ്വസിക്കുകയും ചെയ്താൽ, ഒരു നിമിഷം ഉണ്ടായാൽ മതി, അഫ്ളു ലിസുഹ്ബതി മിന താബിഈൻ, ബാക്കിയുള്ള താബിഈങ്ങളെക്കാളെല്ലാം അവരാണ് അഫ്വലായിട്ടുള്ളത്. വലൗ അമിലു കുല്ല അമാലിൽ ഖൈർ, എല്ലാ നന്മയും അവർ ചെയ്താൽ പോലും. ഇതറിയപ്പെട്ട ഒരു കാര്യമാണ്, കൂടുതൽ വിശദീകരണം തന്നെ ആവശ്യമില്ലാത്ത രീതിയിൽ ഇമാം അഹ്മദ് അതിന്റെ പ്രാധാന്യവും ഗൗരവവും നമ്മെ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ സഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്വലായിട്ടുള്ളവർ ആരാണ്? ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമാണ്, സുമ്മ ഉമർ ഇബ്നുൽ ഖത്താബ്, സുമ്മ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഇത് സഹാബികൾ അവരുടെ ഇജ്മാഓട് കൂടി ഉണ്ടായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഇപ്പോ ധാരാളം ആളുകൾക്ക്, പ്രത്യേകിച്ച് ഷിഈ വിഭാഗക്കാർക്ക്, അതിൽ കുറച്ച് മയമുള്ള ആളുകൾക്ക് വരെ അവർ പറയുന്നൊരു കാര്യം, അവർ അബൂബക്കർ സിദ്ദീഖ്, കുറച്ച് മയമുള്ള ആളുകൾ, റാഫിളികളല്ല അല്ലാത്ത ആളുകൾ പോലും അബൂബക്കർ റളിയല്ലാഹുവിന്റെയും ഉമർ റളിയല്ലാഹുവിന്റെയും ഖിലാഫത്ത് വരെ അംഗീകരിക്കും വരും. പക്ഷെ ഉസ്മാൻ റളിയല്ലാഹുവിനെ അംഗീകരിക്കാൻ അവർക്ക് തീരെ സാധിക്കാതെ വരും. കുറച്ച് മയമുള്ള ഷിഈകളുടെ കാര്യമാണ് പറഞ്ഞത്. റാഫിളികൾ അബൂബക്കർ റളിയല്ലാഹുവിനെ ഉമർ റളിയല്ലാഹുവിനെ വരെ തള്ളും. അവർ പോലും ഉസ്മാൻ റളിയല്ലാഹുവിനേക്കാളും സ്ഥാനം അലി റളിയല്ലാഹുവിന് എന്ന് പറയുന്നത് കാണാം. അതുകൊണ്ടാണ് ഈ മൂന്നാളുടെ പേര് മാത്രം പ്രത്യേകം പറയാനുള്ള കാരണം, അത് ആ ഷിഈകളോടുള്ള പ്രത്യേകമായിട്ടുള്ള രീതിയിലായതുകൊണ്ട് പറഞ്ഞതാണ്. അതിന്റെ സംഭവം കാണാം. ഇപ്പൊ അസ്ഹാബു ശൂറയെ ഉമർ റളിയല്ലാഹുവിനെ ഏൽപ്പിച്ചല്ലോ അടുത്ത ഖലീഫ ആരായിരിക്കണം. അങ്ങനെ അസ്ഹാബ് ശൂറയിൽപ്പെട്ട ആളുകൾ ഇത് ചർച്ച ചെയ്യുമ്പോൾ അലി റളിയല്ലാഹുവിനെ ആക്കണമോ അതോ ഉസ്മാൻ റളിയല്ലാഹുവിനെ ആക്കണമോ എന്നുള്ളൊരു ചർച്ചയുണ്ട്. ആ സമയത്ത് അബ്ദുറഹ്മാൻ ബി ഔഫ് റളിയല്ലാഹു അൻഹു പുറത്തു പോയി ആളുകളെ പിന്നെ ഒന്നും നോക്കി സഹാബികളെ മറ്റുള്ളവരുടെ അഭിപ്രായം എന്താണെന്നുള്ള നിലക്ക് നോക്കിയിട്ട് വന്നിട്ട് അലി റളിയല്ലാഹുവിനോട് അബ്ദുറഹ്മാൻ ബി ഔഫ് റളിയല്ലാഹുവിനു പറയുന്നത് യാ അലി ഇന്നി റഅയ്തു വുജൂഹന്നാസ് ഫലം അറഹും യഅദിലൂന ബി ഉസ്മാൻ. ഞാൻ ജനങ്ങളെയൊക്കെ ഒന്ന് പരിശോധിച്ചു, പക്ഷേ അവരിലെല്ലാവരും ഞാൻ കണ്ടത് അവരെല്ലാം ഉസ്മാൻ റളിയല്ലാഹുവിനെ ഖലീഫയായിട്ട് വേണം എന്നുള്ള അഭിപ്രായത്തിലാണ് എന്നതാണ്. ഉസ്മാൻ റളിയല്ലാഹുവിനു ആണ് ഉമർ റളിയല്ലാഹുവിനു ശേഷം ഏറ്റവും ആ ദർജയിൽ ഉന്നതമായിട്ടുള്ളത് എന്ന് ഇതുപോലെ മറ്റു പല സംഭവങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനെതിരായി നിൽക്കുന്ന ആളുകളാണ് റവാഫിളുകൾ, റാഫിളുകൾ. അവർ ഈ സഹാബികളുടെ ഈ ഫളിനെ പറ്റി നിഷേധിക്കുന്ന, എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിൽ തീവ്രമായിട്ടുള്ള ആളുകൾ അബൂബക്കർ റളിയല്ലാഹുവിനെയും ഉമർ റളിയല്ലാഹുവിനെയും കാഫിറായി ചിത്രീകരിക്കുന്നവരെ കാണാൻ സാധിക്കും. നഊദു ബില്ലാ, അവർ ഏറ്റവും വലിയ പിഴവിലായി എന്നതിന്റെ അടയാളമാണത്. കാരണം ഔലിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠനായ വലിയ ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ ഇഷ്ടപ്പെടാതെ ഒരാൾക്കും ഈമാൻ ശരിയാവുകയില്ല. സഹാബികളെ ഇഷ്ടപ്പെടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോക്കൂ, ഖൈറുൻ നാസി ഖർനി സുമ്മ അല്ലദീന യലൂനഹും സുമ്മ അല്ലദീന യലൂഹും. ഏറ്റവും ഉന്നത ഉത്തമമായവർ എന്റെ സമൂഹമാണ്, പിന്നെ അതിന് ശേഷമുള്ളവർ, പിന്നെ അതിന് ശേഷമുള്ളവർ. അതുപോലെ തന്നെ പിന്നെ സഹാബികൾ, അവർക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട ധാരാളം സംഭവങ്ങൾ കാണാം. സൂറത്തു നിസായിലെ 95-ാമത്തെ ആയത്തിൽ വകുല്ലൻ വഅദല്ലാഹുൽ ഹസ്ന, അവർക്കെല്ലാം അല്ലാഹു സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഹരീഫ് ലാ യദ്ഖുലുന്നാർ അഹദുൻ ബായഅത തഹ്ത ശജറ, ഹുദൈബിയ സന്ധിയിൽ ബൈഅത്ത് ചെയ്ത ഒരാളും നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അതുപോലെ ധാരാളം കാര്യങ്ങൾ ഈ റിവായത്തിൽ സഹാബികളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. സഹാബികൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ ആരാണ്? അവർ താബിഈങ്ങളാണ്. ആ സഹാബികളോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളാണ് പിന്നീട് വന്നിട്ടുള്ള ആളുകളിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ള ആളുകൾ. അപ്പോ സഹാബികൾ കഴിഞ്ഞാൽ താബിഈകളാണ് ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ. അത് കഴിഞ്ഞാൽ അവരിൽ നിന്ന് വന്നിട്ടുള്ള പിൽക്കാലക്കാർ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ധാരാളം ആയത്തുകളും ഹദീസുകളും വേറെയും നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള പറയുന്ന വിഷയം ഉസൂലു സുന്നയിൽ വളരെ പ്രധാനപ്പെട്ട സലഫിയത്തിന്റെ ഉസൂലിൽ ഉലമാക്കൾ പ്രത്യേകം എണ്ണി പറയുന്ന കാര്യമാണ്, വസ്സംഉ വത്താഅത്തു ലിൽ അഇമ്മതി വഅമീരിൽ മുഅ്മിനീൻ അൽബറി വൽഫാജിർ. മുഅ്മിനീങ്ങളുടെ ഇമാമായിട്ടുള്ള അഥവാ ഭരണാധികാരിയായിട്ടുള്ള ആളാരാണോ അവരോട് കേൾവിയും അനുസരണവും ഉണ്ടാവുക. അവൻ നല്ല വ്യക്തിയാണെങ്കിലും, അവർ ബറാണെങ്കിലും, നല്ല വ്യക്തിയാണെങ്കിലും, തെമ്മാളികളായിട്ടുള്ള ആളുകളാണെങ്കിലും അവരോട് കേൾവിയും അനുസരണവും ഉണ്ടാവുക. വമൻ വലിയൽ ഖിലാഫത, ഖിലാഫത്ത് ഉത്തരവാദിത്തം വലിയായിട്ട് ഏറ്റെടുത്തവർ. വജ്തമഅ അന്നാസു അലൈഹി, ജനങ്ങൾ അവരെ അംഗീകരിച്ചിട്ടുണ്ട്, അവരെ അമീറായി അംഗീകരിച്ചിട്ടുണ്ട്. വറദൂ ബിഹി, അവരിൽ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. വമൻ അലൈഹിം ബിസ്സൈഫി ഖലീഫ, ഇങ്ങനെ ജനങ്ങളെ ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെട്ടെടുത്തതല്ല, ആരെങ്കിലും യുദ്ധം ചെയ്ത് അധികാരമേറ്റെടുത്തതാണ്, അങ്ങനെ ആയിട്ടുള്ള ആളുകളാണെങ്കിലും. വസുമ്മി അമീർ അൽ മുഅ്മിനീൻ, അവരെന്ത് പറയപ്പെടും? അമീർ അൽ മുഅ്മിനീൻ എന്ന് പറയപ്പെടും. അതായത് ജനങ്ങൾ തൃപ്തിപ്പെട്ട് തെരഞ്ഞെടുത്ത ഖലീഫയാണെങ്കിലും, അതല്ല യുദ്ധം ചെയ്ത് അധികാരത്തിലെത്തിയിട്ടുള്ള ഖലീഫയാണെങ്കിലും, അവരെ മുസ്ലിമീങ്ങളുടെ ഭരണാധികാരിയായിട്ടാണെങ്കിൽ, മുസ്ലിമീങ്ങളുടെ ഭരണത്തിന് കീഴിലാട്ടം പറയുന്നത്, ഏതെങ്കിലും കാഫിർ ഭരണമേറ്റെടുത്ത കാര്യമല്ല, മുസ്ലിം തന്നെ ഭരണാധികാരം യുദ്ധം ചെയ്ത് ഏറ്റെടുത്തിട്ടുള്ളതാണെങ്കിലും അവര് അമീർ ഉൽ മുഅ്മിനീൻ എന്ന പേരിൽ അറിയപ്പെടും. വൽ ഗസ്വു മാദി മഅൽ അമീർ ഇലാ യൗമിൽ ഖിയാമ അൽ ബർരി വൽ ഫാജിൽ ലാ യുതറക്. ആ ഭരണാധികാരിയുടെ പിന്നിലായിക്കൊണ്ട് യുദ്ധം ചെയ്യുക എന്നുള്ളത് അന്ത്യനാൾ വരെ നടക്കേണ്ട കാര്യമാണ്. അഥവാ ഇസ്ലാമിക ലോകത്തെ ഭരണാധികാരി യുദ്ധത്തിനിറങ്ങുകയാണെങ്കിൽ അതിന് പിന്നിൽ ആ നാട്ടിലെ ആളുകൾ അണിനിരക്കണം. വഖിസ്മത്തുൽ ഫൈഇ വഇഖാമത്തുൽ ഹുദൂദി ഇലൽ അഇമ്മതി മാദിൻ ലൈസ ലിയഹദിൻ അയ്യത്അന അലൈഹിം. യുദ്ധം മുതൽ വീതിക്കുക, അതുപോലെ തന്നെ ഹജ്ജ് നടപ്പിലാക്കുക, ശിക്ഷകൾ നടപ്പിലാക്കുക. ഒരാളെ കൊന്നു, അപ്പൊ ഇയാളുടെ മേലെ വധശിക്ഷ നടപ്പിലാക്കൽ, അല്ലെങ്കിൽ വിവാഹിതം വ്യഭിചരിച്ചു എറിഞ്ഞുകൊല്ലൽ നടപ്പിലാക്കൽ, അങ്ങനെ ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കേണ്ടത് അവരുടെ അധികാരത്തിൽപ്പെട്ടതാണ്. അതിനൊന്നും ഒരാളും അവരെ ആക്ഷേപിക്കാൻ പാടില്ല. വലാ യുനാസിഉഹും, അവരോട് എതിരായി നിൽക്കാൻ പാടില്ല. വദഫ് ഉസ്സദഖാത്ത് ഇലൈഹിം ജായിസത്തുൻ നാഫിദത്തുൻ, സക്കാത്തുകൾ അവരെ ഏൽപ്പിക്കുക, സക്കാത്ത് ഭരണാധികാരിയെ ഏൽപ്പിക്കുക എന്നുള്ളത് അനുവദനീയമായിട്ടുള്ള കാര്യമാണ്, അത് നിലനിൽക്കുന്നതാണ്. മൻ ദഫഅഹ ഇലൈഹിം അജ്സത് അൻഹു, അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്താണ്, അവന്റെ ബാധ്യത അവൻ നിറവേറ്റിയിട്ടുണ്ട്, അവൻ അതിൽ നിന്ന് ഒഴിവാണ്. ബറൻ കാന ഔ ഫാജിറൻ, ഭരണാധികാരി പുണ്യം ചെയ്യുന്ന ആളാണെങ്കിലും തെമ്മാടിയായിട്ടുള്ള ആളാണെങ്കിലും. അതായത് അഹ്ലുസുന്ന വൽ ജമാഅയെ മറ്റുള്ള ആളുകളിൽ നിന്നെല്ലാം ഏറ്റവും വ്യക്തമായി മറ്റുള്ള പിഴച്ച കക്ഷികളിൽ നിന്ന് വ്യതിരിക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഇസ്ലാമിക ലോകത്തെ, പ്രത്യേകം ശ്രദ്ധിക്കണം, ഇസ്ലാമിക ലോകത്തെ ഭരണാധികാരിയോട് കേൾവിയും അനുസരണവും ഉണ്ടാവുക എന്നുള്ളത്. ബിദ്ഇയായ കക്ഷികളിലെല്ലാം പൊതുവായി നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഈ കാര്യം ഒരു ജനങ്ങളെ പഠിപ്പിക്കില്ല. അതുപോലെ പുറമെ ഭരണാധികാരിക്കെതിരെ ഭരണാധികാരികൾ ഇന്ന തെറ്റ് ചെയ്യുന്നു, ഇന്ന പ്രവർത്തനം പ്രവർത്തിക്കും എന്ന് പറഞ്ഞ് ഭരണാധികാരിക്കെതിരെ ആളുകളെ തിരിച്ചുവിടുകയാണ് ബിദ്അത്തുകാരുടെ പ്രധാനപ്പെട്ട അടയാളം. ഇനി ഇസ്ലാമിക ലോകത്ത് ഒരു ഭരണാധികാരി ആകുന്നത് പ്രധാനമായും മൂന്ന് രീതിയിലായിരിക്കും. ഒന്നാമത്തേത് ആളുകൾ തെരഞ്ഞെടുക്കുന്ന ഖലീഫയായിട്ടുള്ള ആൾ, ഖലീഫയായി ജനങ്ങളെല്ലാം അംഗീകരിച്ചെടുക്കുന്ന ആൾ. രണ്ടാമത്തേത് പിന്നെ ഇപ്പോ ഒന്നാമത്തേത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പോലെ. രണ്ടാമത്തേത് ഒരു ഖലീഫ മറ്റൊരു ഖലീഫയെ തെരഞ്ഞെടുത്തുകൊണ്ട് ആ ഖലീഫ മരണപ്പെട്ടു പോകുന്നത് ഉമർ റളിയല്ലാഹുവിനെ ആക്കിയതുപോലെ. അതല്ലെങ്കിൽ പിന്നെ ഏത് രീതിയിലാകാം, യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തിയിട്ട് വേറെ ആരെങ്കിലും ഇസ്ലാമിക മുസ്ലിം ആയിട്ടുള്ള വേറൊരു ഭരണാധികാരി തന്നെ ഒരു അധികാരം യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തിയെടുക്കുന്നത്. ഈ മൂന്ന് തരത്തിലാണ് പ്രധാനമായിട്ടും ഭരണാധികാരത്തിലേക്ക് എത്തുന്ന അവസ്ഥയുണ്ടാവുക. ഇത് എങ്ങനെയാണെങ്കിലും ഏതു തരത്തിലാണെങ്കിലും ഇസ്ലാമിക ലോകത്തെ ആളുകളുടെ അധികാരിയായിട്ടൊരാൾ വന്നു കഴിഞ്ഞാൽ, മുസ്ലിമായിട്ടൊരാൾ വന്നു കഴിഞ്ഞാൽ അയാളെ ഏത് പേരിൽ അറിയപ്പെടും, അമീറുൽ മുഅ്മിനീൻ എന്നുള്ള പേരിൽ അറിയപ്പെടും. അയാൾ പുണ്യം ചെയ്യുന്ന നല്ലൊരാളാവട്ടെ, അയാൾ അക്രമം പ്രവർത്തിക്കുന്ന ഒരാളാവട്ടെ, കുഫ്റല്ലാത്ത പാപങ്ങളിൽ ചെയ്യുന്ന ആളാവട്ടെ, അയാൾ അമീറുൽ മുഅ്മിനീൻ എന്നുള്ള പേരിൽ അറിയപ്പെടും. അയാളോട് അനുസരണം കാണിക്കുക എന്നുള്ളത്, ആ ഭരണാധികാരിയോട് അനുസരണം കാണിക്കുക എന്നുള്ളത് ആ നാട്ടിലെ മുസ്ലിമികളുടെ മേലെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഇന്ന ഖലീലി ഔസാനി, എന്റെ ഉറ്റമിത്രം അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ഉപദേശിച്ചു, അൻ അസ്മിഉ വ അതീഉ എന്നോട് കേൾക്കാനും അനുസരിക്കാനും, ഭരണാധികാരി ഒരു ആഫ്രിക്കൻ അടിമയാണെങ്കിലും അനുസരിക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ അനുസരണം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഖുർആനിൽ കാണാം, സൂറത്തു നിസായിലെ 59-ാമത്തെ ആയത്തിൽ, യാ അയ്യുഹല്ലദീന ആമനു അതീഉല്ലാഹ വഅതീഉർ റസൂൽ വഉലിൽ അംരി മിൻകും, നിങ്ങൾ അള്ളാഹുവിനെ റസൂലിനെയും നിങ്ങളെ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള പിന്നെ ഉലിൽ അംർ, അത് ഉലമാക്കൾ ഉണ്ടാകും, ഉമറാക്കൾ ഉണ്ടാവും, ഭരണാധികാരികൾ ഉണ്ടാവും, അവരെയും നിങ്ങൾ അനുസരിക്കണമെന്ന് കാണാം. ഇനി ഈ അനുസരണം എന്താണ് അതിന്റെ പരിധി? എന്ത് കാര്യം പറഞ്ഞാലും അനുസരിക്കണം എന്നാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ത്വാഅത ഫിൽ മഅസിയ ഇന്നമ ത്വാഅതു ഫിൽ മഅറൂഫ്. ഒരു ഭരണാധികാരി വന്ന് നീ ഇന്ന തെറ്റ് ചെയ്യണം, ഇന്ന പാപം ചെയ്യണം എന്ന് പറഞ്ഞാൽ അനുസരിക്കണോ? വേണ്ട. അള്ളാഹു സുബ്ഹാനഹു വതആലക്കെതിരായിക്കൊണ്ട് സൃഷ്ടിയെ അനുസരിക്കാൻ പാടില്ല. അതല്ലാത്ത രീതിയിൽ ആ ഭരണകൂടത്തിന്റെ കീഴിലുള്ള, ഇപ്പോ നമ്മൾ നേരത്തെ വായിച്ചതുപോലെ, ആ ഭരണാധികാരി യുദ്ധത്തിന് പോവുകയാണെങ്കിൽ, യുദ്ധത്തിന് വരാൻ പറഞ്ഞാൽ ആ ഭരണാധികാരി പിന്നിൽ അണിനിരക്കണം. ആ ഭരണാധികാരി ആ നാട്ടിൽ നടപ്പിലാക്കുന്ന നിയമങ്ങൾ അനുസരിക്കണം. അതുപോലെയുള്ള കാര്യങ്ങളിലെല്ലാം അനുസരണം ഉണ്ടായിരിക്കണം. ഇനി ആ ഭരണാധികാരി തെമ്മാരിയാണെന്ന് പറഞ്ഞിട്ട് അതിനെതിരെ അനുസരണക്കേട് കാണിക്കാൻ പറ്റില്ല. എന്നാൽ അള്ളാഹുവിനെ നിഷേധിക്കുന്ന അഥവാ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയങ്ങളിൽ ഒരിക്കലും ഒരാൾക്കും തന്നെ അനുസരണമല്ല. അത് സ്വന്തം ഉമ്മയായാലും ഇല്ല, വാപ്പയായാലും ഇല്ല, ഭരണാധികാരി മാത്രമല്ല, ആരായാലും അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ ഒരു സൃഷ്ടിക്ക് അനുസരണം ഉണ്ടാകാൻ പാടില്ല. ഇതിന്റെ തന്നെ തുടർച്ചയായിട്ട് ഇമാം അഹ്മദ് റഹിമഹുള്ള പറയാണ്, വസ്സലാത്തുൽ ജുമുഅത്തി ഖൽഫഹു വഖൽഫ മൻ വല്ലാഹു, ജുമുഅ നിസ്കാരം ആ അമീറിന്റെ പിന്നിലും അല്ലെങ്കിൽ ആ അമീർ നിയോഗിക്കുന്ന ആളുടെ പിന്നിലും നിസ്കരിക്കണം ജുമുഅ നിസ്കാരം. ഇത് വായിക്കുന്നതിന് മുമ്പ് ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നാട്ടിലെ അമീറാണ് ആ നാട്ടിൽ ജുമുഅക്ക് ഇമാമത്ത് നിർവഹിക്കേണ്ടത്, ഖുതുമ നിർവഹിക്കേണ്ടത്. അല്ലെങ്കിൽ വ്യത്യസ്ത മസ്ജിദുകൾ ഉണ്ടെങ്കിൽ ആ മസ്ജിദിൽ ആളെ നിയോഗിക്കേണ്ടത് ആ ഭരണകൂടത്തിന്റെ ആ നാട്ടിലെ ഖലീഫയും അമീറുമായിട്ടുള്ള ആളാണ്. അപ്പോൾ ബിദ്ഈ കക്ഷികൾ ഈ അമീർ ശരിയല്ല അല്ലെങ്കിൽ അമീർ ഫാജിറാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അയാളുടെ പിന്നിൽ നിസ്കാരം ശരിയാകില്ല, കാരണം അയാളെ കാഫിറാക്കണം, അയാൾക്കെതിരെ ഇറങ്ങി പുറപ്പെടാൻ. അപ്പൊ അയാളെ പിന്നെ നിസ്കാരം ശരിയാവില്ല എന്ന് പറഞ്ഞ് പിന്നെ നിസ്കരിക്കാതിരിക്കുന്ന അവസ്ഥയുണ്ടാവും, അല്ലെങ്കിൽ ഭയം കൊണ്ട് നിസ്കരിച്ചാലും പിന്നീട് വീട്ടിൽ പോയി ലുഹർ നിസ്കരിക്കുന്ന അവസ്ഥയുണ്ടാകും. അതെന്തല്ല, ശരിയല്ല. ഭരണാധികാരിയുടെ പിന്നിലോ ഭരണാധികാരി ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിട്ട് ഒരാളുടെ പിന്നിലോ നിസ്കരിക്കണം, അതാണ് അവിടെ വിഷയം. അതുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത് വസ്സലാത്തുൽ ജുമുഅത്തി ഖൽഫഹു വഖൽഫ മൻ വല്ല ജായിസത്തുൻ ബാഖിയത്തുൻ താമത്തുൻ റകഅത്തൈൻ, അത് ശരിയാകും, അത് പൂർണ്ണമാകും ആ ജുമുഅ രണ്ട് റക്അത്ത് നിസ്കരിച്ചാൽ മതി. മൻ അആദഹുമാ ഫഹുവ മുബ്തദിഉൻ താരികുൻ ലിൽ ആസാർ, ഇനി ആരെങ്കിലും ആ ജുമുഅ ശരിയായില്ല എന്ന് പറഞ്ഞ് പിന്നെയും ഒരു രണ്ട് റക്അത്ത് വേറെ നിസ്കരിക്കുകയാണെങ്കിൽ അവൻ എന്താണ്, അവൻ ഈ അസറുകളോട് എതിരായിട്ട് ചെയ്തിട്ടുള്ള മുബ്തദിഉ, അവൻ ബിദഅത്തുകാരനാണ്, മുഖാലിഫുൽ സുന്ന, അവൻ സുന്നത്തിനെതിരാണ്. ലൈസ ലഹു മിൻ ഫളിൽ ജുമുഅത്തി ഷൈഉൻ, അവന് ജുമുഅയുടെ ഒന്നും ലഭിക്കില്ല, ജുമുഅയുടെ ഫളലോ മഹത്വമോ ശ്രേഷ്ഠതയോ ഒന്നും ലഭിക്കില്ല. ഇദാലം നിറ സ്വലാത ഖൽഫൽ അയ്മതി മൻ കാനു ബറഹുൻ വഫാജിരിഹിം മൻകാനു ബറഹും വഫാജിറുഹും, അവരിൽ പുണ്യം ചെയ്യുന്ന ആളാവട്ടെ തെമ്മാരിയാവട്ടെ അയാളുടെ പിന്നിൽ ആ ഭരണാധികാരിയുടെ പിന്നിൽ നിസ്കരിക്കൽ അവന്റെ മേലെ ബാധ്യതയായിട്ടുള്ള കാര്യമാണ്, അവൻ നിസ്കരിക്കണം. ഫസുന്നതു സുന്നത്തായിട്ടുള്ള കാര്യം, അഥവാ യഥാർത്ഥത്തിൽ ഒരാൾ ചെയ്യേണ്ടത് ബി അയ്യുസല്ലി മഅഹും റകഅത്തൈൻ, ഈ ഭരണാധികാരിയുടെ പിന്നിൽ രണ്ട് റകഅത്ത് അവൻ നിസ്കരിക്കുക. വയദീന ബി അന്നഹാ താമ്മത്തുൻ, അവൻ മനസ്സിലാക്കണം അത് മതിയായതാണ്. ലാ യകും ഫീ സദ്രിക മിൻ ദാലിക ശക്കുൻ, ആ വിഷയത്തിൽ അവന്റെ ഉള്ളിൽ എന്ത് വേണ്ട, ഒരു ശക്കും ആവശ്യമില്ല. അപ്പൊ ഇത് പറയാനുള്ള കാരണം പറഞ്ഞല്ലോ, ഭരണാധികാരിയുടെ പിന്നിൽ നിസ്കാരം ശരിയാവില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ പിന്തിരിഞ്ഞു പോകുന്ന ബിദഅത്തുകാരുണ്ടായിരുന്നു. ഇനി എന്താണ് നിസ്കരിക്കണം എന്ന് പറയാനുള്ള കാരണം എന്താണ്? കാരണം സഹാബികൾ ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ പോലെയുള്ളവർ, അതുപോലെ തന്നെ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹുവിനെ പോലെയുള്ളവർ അക്രമം പ്രവർത്തിച്ചിരുന്ന ഹജ്ജാജ് പോലെയുള്ള ഭരണാധികാരികൾക്ക് പിന്നെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ജുമുഅ നിസ്കരിച്ചിട്ടുണ്ട്, അതുപോലെ ബാക്കിയുള്ള നിസ്കാരങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. ഹജ്ജാജ് എന്ന് പറഞ്ഞത് ചരിത്രത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ അക്രമിയായിട്ടുള്ള ഭരണാധികാരിയാണ്, പല ഉലമാക്കളെയും വധിക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ള, തടവിലാക്കിയിട്ടുള്ള, പല ഉപദ്രവങ്ങളും നടപ്പിലാക്കിയിട്ടുള്ള ഭരണാധികാരിയാണ്. മുസ്ലിമികൾക്ക് ഒരുപാട് ഉപദ്രവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇബ്നു ഉമർ റളിയല്ലാഹു പോലെയുള്ള, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു പോലെയുള്ള സഹാബികളെ കാലത്ത് ജീവിച്ചിരിപ്പുണ്ട്, അവർ വരെ പിന്നിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നിസ്കരിച്ചിട്ടുണ്ട്. പിന്നെന്താണ് ബാക്കിയുള്ള ആളുകൾക്ക്? സഹാബികളിൽ ഏറ്റവും നല്ല മാതൃകയുണ്ട് ഒരു, പിന്നെ അവിടെ മുസ്ലിമീങ്ങളുടെ ജമാഅത്ത് അത് ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം, അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യവും. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ചരിത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും, സഹാബികളും അതുപോലെ ഭരണാധികാരിയുമായി ബന്ധപ്പെട്ടത്. ഇൻഷാല്ലാ കൂടുതൽ പറയുന്നില്ല. ഇനി ഭരണാധികാരിയുമായി ബന്ധപ്പെട്ട അടുത്തൊരു കാര്യം കൂടി ഇമാം അഹമ്മദ് ഹംബൽ റഹിമഹുള്ള പറയുകയാണ്, വമൻ ഖറജ അലൽ ഇമാമിൻ മിൻ അഇമ്മത്തിൽ മുസ്ലിമീൻ, ആരെങ്കിലും മുസ്ലിമീങ്ങളുടെ ഇമാമായിട്ടുള്ള ഒരു ഭരണാധികാരികൾക്കെതിരെ ഇറങ്ങിപ്പുറപ്പെടുകയാണെങ്കിൽ, ഇറങ്ങിപ്പുറപ്പെടുക എന്ന് പറഞ്ഞാൽ ആ ഭരണാധികാരി ശരിയല്ല, ആ ഭരണാധികാരി മാറ്റണമെന്ന നിലക്ക് യുദ്ധമായിട്ടോ കലാപമായിട്ടോ ഇറങ്ങിപ്പുറപ്പെടുകയാണെങ്കിൽ, വഖദ് കാനന്നാസു ഇജ്തമഉ അലൈഹി വഖറു ലഹു ബിൽ ഖിലാഫ, ആ ഭരണാധികാരി ആരാണ്? മുസ്ലിമീങ്ങളായിട്ടുള്ള പൊതുസമൂഹം അംഗീകരിച്ചിട്ടുള്ള ഖലീഫയാണ്, ഖിലാഫത്ത് അംഗീകരിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള ആളുടെ നേരെ ഇറങ്ങി പുറപ്പെടുകയാണ്, ബി ഐ വജിഹിൻ കാന, എന്ത് കാരണം പറഞ്ഞിട്ടാണെങ്കിലും, എന്ത് കാരണം പറഞ്ഞിട്ടാണെങ്കിലും, ബി റിദ്വാ ഔ ബിൽ അഫ്വൻ, അങ്ങനെയല്ല, ആ ഭരണാധികാരി ഖിലാഫത്തിൽ എത്തിയത് ഏത് തരത്തിലാണെങ്കിലും, ബി റിദ്വാ ഔ ബിൽ ഗലബതി ഫഖദ് ശഖത ഹാദൽ ഖാരിജ് അസൽ മുസ്ലിമീൻ, അതായത് ജനങ്ങളുടെ തൃപ്തി കൊണ്ടോ അല്ലെങ്കിൽ യുദ്ധം ചെയ്ത് അധികാരം നേടിയിട്ടോ ഭരണത്തിലെത്തിയ ആളാവട്ടെ, എങ്ങനെ എത്തിയ ആളോ ആവട്ടെ, ജനങ്ങൾക്കിടയിൽ അമീറായിട്ട് ഒരാൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെ ഇറങ്ങിപ്പുറപ്പെടുക എന്നുള്ളത് മുസ്ലിമീങ്ങളോടുള്ള ഉപദ്രവമാണ്, മുസ്ലിമീങ്ങൾക്കെതിരായി ചെയ്തിരിക്കുകയാണ്. വഖാലഫൽ ആസാറ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഹദീസുകൾക്കെതിരായിട്ടാണ് അവൻ ചെയ്തിട്ടുള്ളത്. ഫൈൻ മാത്തൽ ഖാരിജു അലൈഹി മാത്ത മീതതൻ ജാഹിലിയതൻ, ഈ ഇറങ്ങിപ്പുറപ്പെടുന്ന ആളെങ്ങാനും ആ അവസ്ഥയിൽ മരണപ്പെടുകയാണെങ്കിൽ ജാഹിലിയത്തിന്റെ മരണമാണ് അവൻ മരണപ്പെടുക. ولا يحل قتال السلطان ولا الخروج عليه لاحد من الناس, ഒരാൾക്കും അനുവദനീയമല്ല ഭരണാധികാരിക്കെതിരെ യുദ്ധത്തിന് ഇറങ്ങലോ അല്ലെങ്കിൽ ഇറങ്ങി പുറപ്പെടലോ. ഫമൻ ഫഅല ذلك فهو مبتدع على غير السنه والطريق, അങ്ങനെ ചെയ്യുന്നവൻ മുബ്തദിഉ ആണ്, അവൻ സുന്നത്തിന്റെ പാതയിലല്ല, അവൻ നേരായ വിശ്വാസത്തിന്റെയോ മൻഹജിന്റെയോ പാതയിലല്ല. ഇത് നേരത്തെ പറഞ്ഞതുപോലെ അഹ്ലുസുന്നയുടെ ഏറ്റവും വലിയ മഹത്വത്തിലും പ്രത്യേകതയിലും പെട്ട കാര്യമാണ് ഭരണാധികാരിക്കെതിരെ ഇറങ്ങിപ്പുറപ്പെടാൻ പാടില്ല. കാരണം ഇത് പൊതുവായിട്ടുള്ള തത്വമാണ്. നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഒരു സ്ഥാപനം ഉണ്ടെന്ന് വിചാരിക്കുക. ആ സ്ഥാപനത്തിന് ഒരു നേതാവ്, അത് കൊണ്ടു നടക്കുന്ന ഒരു അധികാരി ഇല്ല എങ്കിൽ ആ സ്ഥാപനത്തിന് എന്തെങ്കിലും കാര്യം നടക്കും? ഇല്ല. ഒരു മുസ്ലിം സമൂഹം എന്ന് പറഞ്ഞാൽ ജമാഅത്തായി നടക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നിസ്കാരമുണ്ട്, അതുപോലെ തന്നെ ബാക്കിയുള്ള ഒരുപാട് ഇബാദത്തുകളുണ്ട്, ബാക്കിയുള്ള കുറെ മുആമലാത്തുകളുണ്ട്. ഇതൊക്കെ ജമാഅത്തായി നടക്കേണ്ടതാണ്. അതിനൊരു ഭരണാധികാരി ഇല്ലാതെ ജമാഅത്ത് ഉണ്ടാവില്ല. ജമാഅത്ത് ഉണ്ടാവണമെങ്കിൽ ഭരണാധികാരി ഉണ്ടാവണം. ഭരണാധികാരിയായിട്ട് ഒരാൾ ഉണ്ടാവണമെങ്കിലോ ആ ഭരണാധികാരി പറയുന്നത് കേൾക്കുന്നതനുസരിക്കും വേണം. ഭരണാധികാരി പറയുന്നത് കേൾക്കുന്ന അനുസരിക്കാതിരിക്കുകയാണെങ്കിൽ ഒരു ജമാഅത്ത് ഉണ്ടാവുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് തന്നെ ഒരു അക്കലുള്ള ഒരു ബുദ്ധിയുള്ള ഏത് മനുഷ്യനും മനസ്സിലാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഭരണകൂടം നിലനിൽക്കുക എന്നുള്ളത് അവിടെ നിർബന്ധമാണ്. ഇബ്നു തൈമിയ റഹിമഹുള്ളാഹ് പറഞ്ഞ അതുകൊണ്ടാണ്. ഒരു അക്രമിയായ ഭരണാധികാരിയുടെ കീഴിൽ 60 വർഷം ജീവിക്കുന്നതാണ് ഒരു ഭരണാധികാരി ഇല്ലാതെ 60 നിമിഷം ജീവിക്കുന്നേക്കാൾ ഉത്തമം. കാരണം ആ നാട്ടിൽ അത്രയും കുഴപ്പങ്ങളായിരിക്കും പിന്നെ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഏതൊരു ബുദ്ധിക്കും മനസ്സിലാകുന്ന കാര്യമാണ്. ഇനി ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെട്ട കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ്. ഈ ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ച ചില കിതാബുകൾ ആധുനികരായ പണ്ഡിതന്മാർ ക്രോഡീകരിച്ച് കാണാം. ഭരണാധികാരികൾ അനുസരിക്കണമെന്ന് ബന്ധപ്പെട്ട 40 ഹദീസുകൾ പറഞ്ഞ കിതാബുകൾ കണ്ടിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ് കാണാം. മൻ റആ മിൻ അമീരിഹി ഷൈഅൻ യക്റഹു ഫലിയസ്ബിർ അലൈഹി. തന്റെ അമീറിൽ നിന്ന് അവൻ ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും വെറുക്കുന്ന ഒരു കാര്യം കാണുകയാണെങ്കിലും അവൻ എന്താ ചെയ്യേണ്ടത്? അവൻ ക്ഷമിക്കണം. എന്നിട്ട് വിശ്വാസം പറയാണ്, ഫഇന്നഹു മൻ ഫാറഖൽ ജമാഅ ശിബ്റൻ ഫമാത ഇല്ലാ മാത മീതതൻ ജാഹിലിയ. അവൻ ഒരു ചാണ് ജമാഅത്തിൽ തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ജാഹിലിയത്തിന്റെ മരണമാണ് അവൻ ഉണ്ടാവുക. കാരണം അത് ഒരു സമൂഹത്തിന്റെ, ഇസ്ലാമിക സമൂഹത്തിന്റെ എല്ലാ കാര്യങ്ങളും നശിപ്പിക്കും. നമ്മളിപ്പോ ഈ ലോകത്ത് നടന്ന പല കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഭരണാധികാരിക്കെതിരെ ഇറങ്ങിപ്പുറപ്പെട്ടതിന്റെ പേരിൽ അത്രയധികം കുഴപ്പങ്ങളല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ ഒരു വിശ്വാസത്തിനെതിരായി നിൽക്കുന്ന ആളുകളാണ് ഖവാരിജുകളും മുഅ്തസിലിയാക്കളും. അവർ ഭരണാധികാരിയെ കാഫിറാക്കുകയും അവർക്കെതിരെ ഇറങ്ങിപ്പുറപ്പെടുകയും ചെയ്യുന്ന ആളുകളാണ്. ഇനിയൊരു വിഷയം ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത് അഹ്ലുസുന്ന വൽ ജമാഅ, ഇനിയൊരു ഭരണാധികാരിക്കെതിരെ ഇറങ്ങിപ്പുറപ്പെടൽ എപ്പോഴാണ് അനുവദനീയമാവുക? അനുവദനീയമാകുന്ന ചില നിബന്ധനകളോടുകൂടി അനുവദനീയവും. അതാണ് അഹ്ലുസുന്ന വൽ ജമാഅ പഠിപ്പിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും ആ വിഷയങ്ങൾ 5 നിബന്ധനകൾ നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തേത്, ഭരണാധികാരി എന്തെങ്കിലും കുഫ്ർ ചെയ്യുന്ന ആളായിരിക്കണം. അനിയഫഅല വലിയുൽ അംറു കുഫ്റൻ ലാ മഅസിയ, പാപല്ല. അയാൾ കള്ളുടിക്കുകയോ വ്യഭിചരിക്കുകയോ വേറെ ആൾക്കാർ കൊല്ലുക ഇതൊന്നുമല്ല. അയാളിൽ നിന്ന് വ്യക്തമായൊരു കുഫറുണ്ടായി, ഭരണാധികാരിയിൽ നിന്ന് കുഫറുണ്ടായി, അങ്ങനെയാണെങ്കിൽ ഒരു നിബന്ധന ഇറങ്ങിപ്പുറപ്പെടാം. രണ്ടാമത്തേത്, അത് മാത്രം പോരാ, അയ്യക്കൂന ഹാദൽ കുഫ്ര സരീഹൻ വാദിഹൻ ലാ ലബ്സ ഫീഹി, ഒരു ഇഷ്കാലും ഇല്ലാതെ സംശയമില്ലാതെ വ്യക്തമായ കുഫറായിരിക്കണം. അതായത് ആ ഭരണാധികാരിക്ക് അറിവില്ലാതെ ചെയ്തു പോവുക, അല്ലെങ്കിൽ അറിവില്ലാതെ പറ്റിപ്പോവുക, അങ്ങനൊന്നും ആവാൻ പാടില്ല. ആ ഭരണാധികാരി വേണമെന്ന് വെച്ചിട്ടുള്ള കുഫറായിരിക്കണം. അതായത് അയാൾക്ക് ഒരു അബദ്ധം പറ്റിയതാകാൻ പാടില്ല എന്നർത്ഥം. മൂന്നാമത്തെ നിബന്ധന, ഐ യകൂന ദലീലു ഹാദൽ കുഫ്രി വാലിഹ മിനൽ കിതാബി വസുന്ന, ഇനി ആ ഭരണാധികാരി നിന്നുണ്ടായിട്ടുള്ള കുഫ്ര് ഖുർആനിന്റെയും സുന്നത്തിന്റെയും ദലീലിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായിരിക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇല്ലാ അൻ തറൌ കുഫ്രൻ ബവാഹൻ ഇൻദകും മിനല്ലാഹി ഫീഹി ബുർഹാനു, അഥവാ അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അത് കുഫറാണ് എന്നുള്ള വ്യക്തമായ തെളിവുണ്ടായിരിക്കണം. എന്തൊക്കെയാ പറഞ്ഞത്? ഒന്ന്, ഭരണാധികാരിയിൽ നിന്ന് പാപമല്ലാതെ കുഫർ സംഭവിക്കണം. ആ കുഫർ ഭരണാധികാരിക്ക് ഒരു അബദ്ധം പറ്റിയതാവാൻ പാടില്ല, അല്ലെങ്കിൽ ഇഷ്കാൽ ഉണ്ടായിട്ടുണ്ടായത് തൽബീസ് കാരണം ഉണ്ടായതാവില്ല, ബോധത്തോടുകൂടിയാവണം. മൂന്ന്, ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ അത് വ്യക്തമായി തെളിവുണ്ടായിരിക്കണം. നാലാമത്തേത്, ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വുജൂദുൽ ബദീലിൽ മുസ്ലിമില്ലദീ എഹല്ലു മഹല്ലഹു, അതായത് ആ ഭരണാധികാരിനെ അവിടുന്ന് ഇറക്കി കഴിഞ്ഞാൽ, ഇറങ്ങി പുറപ്പെട്ടിട്ട് അവിടുന്ന് ഒഴിവായി കഴിഞ്ഞാൽ അതിന് വേറെ പകരം നിൽക്കാൻ ഒരാളുണ്ടായിരിക്കണം. പകരം നിൽക്കാൻ ഒരാളുണ്ടായിരിക്കണം, അയാളില്ലാതെ പറ്റില്ല. അഞ്ചാമത്തെ നിബന്ധന, വുജൂദുൽ ഖുദ്റത്തി വലിസ്തിതാഅ, ഭരണാധികാരിക്കെതിരെ ഇറങ്ങി പുറപ്പെടാൻ കഴിവും ശക്തിയും മുസ്ലിമുകൾക്ക് ഉണ്ടായിരിക്കണം. അഹ്ലുസുന്ന വൽ ജമാഅ ഭരണാധികാരിക്കെതിരെ ഇറങ്ങി പുറപ്പെടണമെങ്കിൽ ഈ നിബന്ധനകൾ പാലിച്ചിരിക്കണം. അതായത് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുന്ന ഭരണാധികാരി അറിഞ്ഞോണ്ട് ചെയ്തിട്ടുള്ള ഒരു കുഫ്ർ കാണണം. അതുപോലെ തന്നെ ആ ഭരണാധികാരിയെ മാറ്റിക്കഴിഞ്ഞാൽ വേറൊരാൾ അവിടെ വെക്കാൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആ ഭരണാധികാരിക്ക് ഇറങ്ങിപ്പുറപ്പെടാൻ ഖദറും ഇസ്തിതാഅത്തും ഉണ്ടായിരിക്കണം, ഖുദ്റത്തും ഇസ്തിതാഅത്തും ഉണ്ടായിരിക്കണം, കഴിവുണ്ടായിരിക്കണം, എന്നാലേ പറ്റുകയുള്ളൂ. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അത്രയും കുഫറായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായാൽ മാത്രമേ ഭരണാധികാരിക്കെതിരെ ഇറങ്ങിപ്പുറപ്പെടാൻ അഹ്ലുൽ സുന്നത് വൽ ജമാഅ അനുവദിക്കുന്നുള്ളൂ. അടുത്തത് ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുള്ള പറയുന്ന വിഷയം ഖിതാലുൽ ലുസൂസ് വൽ ഖവാരിജ്. അടുത്ത് പറയുന്നത് കള്ളന്മാരുമായിട്ടോ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളെ കൊല്ലുന്ന ഉപദ്രവിക്കാൻ വരുന്ന ഖവാരിജുകളുമായിട്ടോ പോരാടുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. വഖിതാലുൽ ലുസൂസ് വൽ ഖവാരിജ് ജായിസുൻ ഇദാ അറദു ലിർറജുലി ഫീ നഫ്സിഹി വമാലിഹി. ഒരു കള്ളനോ അല്ലെങ്കിൽ ഒരു ഖവാരിജോ, ഖവാരിജ് മുസ്ലിമീങ്ങളെ വധിക്കാം എന്ന് പറയുന്ന ആളുകളാണ്, എന്തെങ്കിലും പാപം ചെയ്തിട്ടുള്ള വൻപാപം പറ്റിയിട്ടുള്ള ആളുകളാണെങ്കിൽ, അങ്ങനെ ആരെങ്കിലും നമ്മുടെ സ്വന്തത്തിനോ അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിനോ എതിരായിട്ട് ആക്രമിക്കാൻ വരികയാണെങ്കിൽ അവരുമായിട്ട് പോരാടുക എന്നുള്ളത് അനുവദനീയമായിട്ടുള്ള കാര്യമാണ്. ഫലഹു യുഖാതിന അൻ നഫ്സിഹി വമാലിഹി, അവന്റെ സ്വന്തത്തിന് വേണ്ടിയിട്ടും അവന്റെ സമ്പത്തിന് വേണ്ടിയും അവരുമായിട്ട് പോരാടാം. വയദ്ഫഉ അൻഹാ ബികുല്ലി മാ യഖ്ദിർ, അവന് കഴിയുന്ന തരത്തിലൊക്കെ അവരെ പ്രതിരോധിക്കാം. وليس له اذا فارقوه او تركوه اي يطلبهم ولا يتبع اثارهم. ഇനി ആ കള്ളനോ മറ്റോ നമ്മൾ ഉപദ്രവിക്കാൻ വന്നു, അവൻ നമ്മളെ വിട്ടുകൊണ്ട് പിന്തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നാലെ പോയിട്ട് അവനോട് പകരം വീട്ടുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. ليس لاحد الا الامام او ولاه المسلمين, അത് ആർക്കാണ് അതിന് അധികാരമുള്ളത്? ആ ഭരണാധികാരിക്കോ അല്ലെങ്കിൽ ആ മുസ്ലിമീങ്ങളുടെ വലിയനോ ആണ്. ഇന്നമാ ലഹു അയ്യദ്ഫഅ നഫ്സിഹി ഫീ മഖാമിഹി ദാലിക്, ആ വ്യക്തിയുടെ മേലെയുള്ള ബാധ്യത എന്താണ്? അവന്റെ ബാധ്യത എന്താണ് ആ സന്ദർഭത്തിൽ? ഇപ്പൊ നമ്മൾ വീട്ടിൽ നമ്മൾ ഇരിക്കുമ്പോ ഒരു കള്ളനോ മറ്റോ നമ്മൾ ഉപദ്രവിക്കുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? അവർക്കെതിരെ പോരാടാം. ഇനി അതൊക്കെ കഴിഞ്ഞ് അയാൾ വേറെ പോയി, പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നെ അന്ന് അങ്ങനെ ചെയ്തതാണ്, അതിന് പകരം പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല? അയാളെ പിടിച്ച് വ്യക്തിക്ക് പറ്റൂല, ഭരണാധികാരിയാണ് ഏൽപ്പിക്കേണ്ടത്. വയൻവിയ ബിജുഹ്ദിഹി അല്ലാ യഖ്തുല അഹദൻ, ആ പ്രതിരോധിക്കുന്നതിന്റെ പേരിൽ അവന്റെ നിയ്യത്ത് എന്താകാൻ പാടില്ല? വന്നാളെ കൊല്ലണം എന്നുള്ള നിയ്യത്താകാൻ പാടില്ല. വന്നാളെ കൊല്ലണം എന്നുള്ള നിയ്യത്താകാൻ പാടില്ല. എന്താ നിയ്യത്ത്? അവനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് നിയ്യത്ത്. فإن مات على يديه في دفعه عن نفسه في المعركة فأبعد الله المقتول. ഇനി അവനുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ, ആ ഏറ്റുമുട്ടലിനിടയ്ക്ക് നമ്മുടെ കൈകൊണ്ട് അഥവാ ഒരു മുസ്ലിമിന്റെ കൈകൊണ്ട് ഈ കള്ളനോ ഖവാരിജോ കൊല്ലപ്പെടുകയാണെങ്കിൽ അള്ളാഹു അവനെ അകറ്റുന്നതാണ്, അല്ലെങ്കിൽ നരകാവകാശിയാക്കുന്നതാണ്. വൈദ് ഖുതില ഹാദ ഫീ തിൽക ഹാലി വഹു യദ്ഫഉ നഫ്സിഹി വമാലിഹി റജൗതു ലഹു ശഹാദ. ഇനി ഒരു മുസ്ലിമിനെയാണ് ആ പ്രതിരോധിക്കുന്ന ഇടയ്ക്ക് അയാൾ ഇങ്ങോട്ടാണ് കൊല്ലുന്നതെങ്കിൽ നമ്മൾ അവന്റെ മേലെ എന്ത് പ്രതീക്ഷിക്കും? അവൻ ഷഹീദാണെന്ന് പ്രതീക്ഷിക്കും. കമാ ജാഅ ഫിൽ അഹാദീസി വ ജമീഇൽ ആസാർ ഫീ ഹാദാ ഇന്നമാ ഉമിറ ബിഖിതാലിഹി, ഈ വിഷയത്തിൽ വന്നിട്ടുള്ള എല്ലാ ഹദീസുകളിൽ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്. വലം യുഅ്മർ ബിഖത്ലിഹി വലാ ഇത്തിബാഇഹി, കൊല്ലാനോ അവനെ പിന്തുടർന്ന് പോയിട്ട് എന്തെങ്കിലും പ്രതികാരം ചെയ്യാനോ കൽപ്പിച്ചിട്ടില്ല. വല യുജീസു അലൈഹി ഇൻ സുരിഅ ഔ കാന ജരീഹൻ വൈ നഖദഹു അസീറൻ ഫലൈസ ലഹു അൻ യഖ്തുലഹു. നീ ആക്രമിക്കാൻ വന്ന ആള് ബോധം കെട്ടു വീഴുകയോ അല്ലെങ്കിൽ മുറിവേറ്റിട്ടോ നമ്മുടെ തടവിലായി കഴിഞ്ഞാലും അവൻ എന്ത് ചെയ്യാൻ പാടില്ല? നമുക്ക് കൊല്ലാൻ പാടില്ല. നമുക്ക് അവനെ തടവിലായി കിട്ടി, അതിന്റെ പേരിൽ അവനെ കൊല്ലാൻ പാടില്ല. വലാ യുഖീമ അലൈഹിൽ ഹദ്, അവന്റെ മേലെ ഹദ് നമ്മൾ നടപ്പിലാക്കാൻ പാടില്ല. വലാക്കി യർഫഉ അംറഹു ഇലാ മൻ വല്ലാഹുല്ലാഹ് ഫയഹ്കുമു ഫീഹി, ആരാണോ ഭരണാധികാരി അവന്റെ മേലെയാണ്, അവരുടെ മേലെയാണ് ഇവന്റെ മേലെ വിധി നടപ്പിലാക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുക. അതായത് ചുരുക്കത്തിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹദീസുകളിൽ വന്നിട്ടുള്ള ഒരു കാര്യം ആ ഭാഗം വിശദീകരിക്കുക. അതായത് എപ്പോഴാണ് നമുക്കൊരാളുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന അതിന്റെ കാര്യം പറയാം. അപ്പൊ ഒരു മുസ്ലിമായ ഒരാള് വെറുതെ ആളുകളുമായി പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളൊന്നും ആവില്ല. എന്നാൽ അവനെ അവന്റെ സ്വന്തത്തിനോ അവന്റെ സമ്പത്തിനോ അല്ലെങ്കിൽ അവന്റെ കുടുംബത്തിനോ അവന്റെ ഭാര്യയോ മക്കളെ എല്ലാം ഉപദ്രവിക്കാനായിട്ട് വരുന്ന ഒരാൾ സന്ദർഭത്തിൽ അവൻ ഒരു മുസ്ലിം ക്ഷമിച്ച് നോക്കിക്കണം എന്നാണോ? അല്ല. എന്താണ്? പ്രതിരോധിക്കണം. അവന്റെ കഴിവിന്റെ പരമാവധി എന്ത് ചെയ്യണം? അവന്റെ സ്വന്തത്തിനും സമ്പത്തിനും കുടുംബത്തിനും ബാധിക്കുന്ന ഷെറിൽ നിന്ന് അവൻ പ്രതിരോധിക്കണം. എന്തെല്ലാമാണോ ചെയ്യാൻ സാധിക്കുക അങ്ങനെ എല്ലാം പ്രതിരോധിക്കണം. പക്ഷെ ആ പ്രതിരോധിക്കുന്ന സന്ദർഭത്തിൽ അയാളെ കൊല്ലണം എന്നുള്ള നിയത്തിലാകാൻ പാടില്ല. എന്തിന്റെ പേരിലായിരിക്കണം? എന്റെ സ്വത്തും സമ്പത്തും കുടുംബത്തിനെയും സംരക്ഷിക്കാൻ വേണ്ടിയായിരിക്കണം. ഇനി ആ ഏറ്റുമുട്ടലിനിടക്ക് വന്ന ആൾ കൊല്ലപ്പെടുകയാണെങ്കിൽ അവൻ നരകാവകാശിയാകുന്ന അവസ്ഥയിലായിരിക്കും. നമ്മളാണ് അഥവാ നമ്മൾ നമ്മുടെ കുടുംബത്തെയോ സ്വന്തത്തെയോ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഏറ്റുമുട്ടൽ എങ്കിൽ നമ്മൾ കൊല്ലപ്പെടുകയാണെങ്കിൽ നമുക്ക് ഷഹീദാണെന്ന് പ്രതീക്ഷിക്കാം. കാരണം ഹദീസുകൾ വന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖുതില ദൂന മാലിഹി ഫഹുവ ഷഹീദുൻ, ഒരാൾ അവന്റെ സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി കൊല്ലപ്പെട്ടെങ്കിൽ അവൻ ഷഹീദാണ്. വൻ ഖുതില ദൂന അഹ്ലിഹി ഫഹുവ ഷഹീദുൻ, അവൻ ഒരാൾ അവന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി പോരാടി കൊല്ലപ്പെട്ടാൽ അവൻ ഷഹീദാണ്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തി ഒന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ് അറൈത ഇൻ ജാഅ റജുലുൻ യുരീദു അഖദ മാലി, ഒരാൾ എന്റെ സ്വത്ത് എടുക്കാൻ വേണ്ടി വന്നേ ഞാൻ എന്താ ചെയ്യേണ്ടത് റസൂലെ? ഫലാ തുഅതി മാലിക് ഖാല അറൈത ഇൻ ഖാതലനി ഫലാ തുഅതി മാലിക്, റസൂലുള്ള പറഞ്ഞു നീ നിന്റെ സമ്പത്ത് അവന് കൊടുക്കരുത്, എടുക്കാൻ വന്നാൽ കൊടുക്കരുത്. അപ്പൊ പറഞ്ഞു അവൻ എന്നോട് പോരാടിയാലോ? ഖാല ഖാതിൽഹു, നീ അവനോട് പോരാടുക. അറായിത്ത ഇൻ ഖതലനി, അവൻ എന്നെ കൊന്നാലോ? ഫഅന്ത ഷഹീദുൻ, നീ ഷഹീദാണെന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അറായിത്ത ഇൻ ഖുതിൽതുഹു, ഞാൻ അവനെ കൊന്നാലോ? ഹുവ ഫിന്നാർ, അവൻ നരകത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ ആ ഒരു അവസ്ഥയിൽ പോരാടണം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പിന്നെ അയാളെ പിന്തുടർന്ന് എന്നെങ്ങനെ ചെയ്ത ആളാണ് എന്ന നിലക്ക് പിന്നെ പോയി അയാളോട് പകരം വീട്ടുന്ന പ്രതികാരം ചെയ്യുന്ന ഒരവസ്ഥ എന്നുള്ളത് ആർക്ക് പാടില്ല? അത് പാടില്ലാത്ത കാര്യമാണ്. ഒരു ഭരണകൂടത്തിന് കീഴിലായിരിക്കുമ്പോൾ ആ ഉത്തരവാദിത്തം ആരെയാണ് ഏൽപ്പിക്കേണ്ടത്? ആ ഇസ്ലാമിക ലോകത്തെ, അല്ലെങ്കിൽ ആരെയാണോ ഉത്തരവാദിത്തം ആ നാട്ടിൽ ഭരണകൂടത്തിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അവരെയാണ് ഏൽപ്പിക്കേണ്ടത്. എന്നാൽ ആ സന്ദർഭത്തിൽ അവന് സംരക്ഷിക്കാൻ വേണ്ടി ആ ഒരു അവസ്ഥയിൽ അവന് പോരാടാവുന്നതാണ്. അവൻ കഴിവിന്റെ പരമാവധി ആ സംരക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും വേണം. ഇത് ഒന്നുകൂടി വിശദീകരിക്കണം, ഇൻഷാല്ലാ അത് പിന്നീട് ഏതെങ്കിലും സന്ദർഭത്തിലാകാം. അടുത്ത വിഷയം ഇമാം അഹമ്മദ് ഹംബൽ റഹിമഹുള്ള പറയുന്നത്, ولا نشهد على احد من اهل القبلة بعمل يعمله بجنة ونار نرجو للصالح ونخاف عليه. ഒരാളുടെ മേലെയും അയാൾ ചെയ്തൊരു കർമ്മത്തിന്റെ മേലെ ഇയാൾ സ്വർഗത്തിലാണ് ഇയാൾ നരകത്തിലാണ് നമ്മൾ എന്ത് ചെയ്യില്ല, സാക്ഷ്യം വഹിക്കില്ല. അവന്റെ മേലെ സ്വർഗം പ്രതീക്ഷിക്കും, നരകം ഭയപ്പെടുകയും ചെയ്യും. വനഖാഫു അലൽ മുസീഇൽ മുദ്നിബ് വനർജു ലഹു റഹ്മത്തുള്ളാ, തിന്മ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവൻ അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷ ഉണ്ടാവും എന്നൊരു ഭയം നമുക്കുണ്ടാവും, അള്ളാഹുവിന്റെ റഹ്മത്ത് അവന്റെ മേലെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയും നമുക്കുണ്ടാകും. അതായത് ഒരാളെയും ഇന്നാൾ സ്വർഗത്തിലാണ് ഇന്നാൾ നരകത്തിലാണ് എന്ന് പറയാൻ നമുക്കെന്തില്ല, അധികാരമില്ല. നമുക്ക് അധികാരമില്ല. അയാൾ നല്ല കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ച ഒരാളാണ്, അയാൾ സ്വർഗത്തിലാന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ ഒരാൾ തിന്മ ചെയ്ത ഒരാളാണ്, അയാൾ നരകത്തിലാന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? ഇല്ല. അതായത് മുസ്ലിം ആയിട്ടുള്ള ഒരാളുടെ കാര്യം പറയുന്നത്, തൗഹീദൊക്കെ ഉള്ള ആളുടെ കാര്യമാണ് പറയുന്നത്, ഒരു കാഫിറിന്റെ കാര്യമല്ല പറയുന്നത്. മുസ്ലിം ആയിട്ടൊരാളുടെ മേലെ അമലുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യില്ല, സ്വർഗാവകാശി നരകാവകാശി എന്ന് പറയില്ല. ഈ വിഷയത്തിൽ ഉലമാക്കൾക്കിടയിൽ ആരൊക്കെയാണ് നമ്മൾ ഇന്നാള് സ്വർഗത്തിലാണ് എന്ന് പറയാൻ സാധിക്കുക, രണ്ടു മൂന്ന് അഭിപ്രായങ്ങൾ കാണാം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയൊക്കെ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ അവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, സ്വർഗത്തിലാണ് എന്ന് പറയും. ഫാഷറത്തുൽ മുബശ്ശിരീൻ പോലെ, അല്ലെങ്കിൽ ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ പറ്റി പ്രത്യേകം വന്നിട്ടുണ്ട്, ഹസൻ ഹുസൈൻ എന്നിവരെ പറ്റി വന്നിട്ടുണ്ട്, ബിലാൽ റളിയല്ലാഹുവിനെ പറ്റി വന്നിട്ടുണ്ട്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം അറിയിച്ച ആളുകളെ. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു അതും പറ്റില്ല, നബിമാരെ മാത്രമാണ് സ്വർഗത്തിലാണ് എന്ന് പറയാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞത് കാണാം. മറ്റൊരു അഭിപ്രായത്തിൽ പറഞ്ഞു ഒരാൾ മരണപ്പെട്ടിട്ട് രണ്ടോ മൂന്നോ ആളുകൾ സാക്ഷ്യം വഹിച്ചാൽ, അവൻ നല്ലൊരാളാണെന്ന് സാക്ഷ്യം വെച്ചാൽ അയാൾ സ്വർഗത്തിലാണെന്ന് സാക്ഷ്യം വഹിക്കാം എന്ന് പറഞ്ഞു കാണാം. ഇനി ചില ഹദീസുകൾ തെളിവുണ്ട്. ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുമാ മുസ്ലിം ഷഹിദ ലഹു അർബഅത്തും ബിഖൈരിൻ അദ്ഖലഹുല്ലാഹുൽ ജന്ന. ഒരു മുസ്ലിം മരിച്ചു അയാളെ പറ്റി നാലാളുകൾ പറയാണ് അവൻ നല്ലത് പറയാണ് അവൻ നല്ല ആളാണെന്ന് പറയുകയാണെങ്കിൽ അവൻ സ്വർഗത്തിലാണ്, അള്ളാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അപ്പൊ ചോദിച്ചു മൂന്നാൾ പറഞ്ഞാലോ? അപ്പോഴും പറഞ്ഞു. രണ്ടാൾ പറഞ്ഞാലോ? അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് തന്നെ പറഞ്ഞു. അപ്പൊ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഈ അഭിപ്രായം പറഞ്ഞത് കാണാം. എന്നാൽ ഇതിൽ ഏറ്റവും ശരിയായത് ആദ്യം പറഞ്ഞതാണ്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയൊക്കെയാണോ സ്വർഗത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ളത് അവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, സ്വർഗത്തിലാണ് സാക്ഷ്യം വഹിക്കും. അതല്ലാത്ത ഒരാളെയും അവർ ചെയ്ത കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ, അവർ നന്മ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ തിന്മ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലോ ഇന്നാൾ സ്വർഗത്തിലാണ് ഇന്നാൾ നരകത്തിലാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ ഉറപ്പിച്ച് പറയുന്ന അവസ്ഥ ഉണ്ടാകില്ല. ഇത് അഹ്ലു സുന്നയുടെ മൻഹജിൽപ്പെട്ട കാര്യമാണ്. ഇതിൽ തന്നെ മനസ്സിലാക്കേണ്ട വേറെ ഒരു കാര്യം, മൻ ലഖിയല്ലാഹ ബിദംബിൻ യജിബു ലഹു ബിഹിന്നാറു, തായിബൻ ഗൈറ മുസിറിൻ അലൈഹി ഫഇന്ന അല്ലാഹു യതൂബു അലൈഹി. ഇനി ഒരു ഒരു അടിമ, വമൻ ലഖിയ അല്ലാഹ ബിദംബിൻ, ഒരാൾ ഒരു പാപവുമായിട്ട് അല്ലാഹനെ കാണാ, യജിബു ലഹു ബിഹിന്നാർ, അവന് നരകം നിർബന്ധമാകുന്ന ഒരു പാപമാണത്. തായിബൻ ഗൈറ മുസിറൻ ഗൈറ മുസിറിൻ അലൈഹി, പക്ഷെ അവൻ തൗബ ചെയ്തിട്ടുണ്ട്, ആ തിന്മയിൽ തന്നെ തുടരുന്ന അവസ്ഥയിലല്ല, അവൻ തൗബ ചെയ്തിട്ടാണ് കണ്ടുമുട്ടുന്നത്. ഫഇന്ന അല്ലാഹു യതൂബു അലൈഹി, നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുക, അല്ലാഹു അവനോട് തൗബ സ്വീകരിച്ച് അല്ലാഹു പാപങ്ങൾ പുറത്തു കൊടുക്കും. വയഖ്ബലു തൗബത അൻ ഇബാദിഹി, അല്ലാഹു അടിമകളിൽ നിന്ന് തൗബ സ്വീകരിക്കുന്നവനാണ്. വയഅഫു അനി സയ്യിആത്ത്, അടിമകളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനാണ്. വമൻ ലഖിയഹു വഖദ് ഉഖീമ അലൈഹി ഹദ്ദു ദാലിക ദംബ് ഫി ദുനിയാ, ഇനി ഒരാൾ അല്ലാഹുവിനെ കണ്ടുമുട്ടാണ്, അവൻ ചെയ്ത തിന്മക്കുള്ള ശിക്ഷ ദുനിയാവിൽ നടപ്പിലാക്കി, ആ ശിക്ഷ നടപ്പിലാക്കപ്പെട്ടിട്ടാണ് അവൻ കണ്ടുമുട്ടുന്നത്. അങ്ങനെ കണ്ടുമുട്ടുന്നെങ്കിൽ ഫഹുവ കഫാറത്തു, അതവൻ എന്താണ്, കഫാറത്താണ്, അവന് പുറത്തു കൊടുക്കുന്ന കാര്യം. കമാ ജാ ഫിൽ ഖബരി അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുള്ള ഖബറുകളുടെ അടിസ്ഥാനത്തിൽ. വമൻ ലഖിയഹു മുസിറൻ ഗൈറ തായിബിൻ മിനൽ ദുനൂബ്, ഇനി ഒരാൾ അല്ലാഹുവിനെ കണ്ടുമുട്ടാണ് തൗബ ചെയ്യാതെ പാപത്തിൽ മുഴുകിയ അവസ്ഥയിൽ. അല്ലതി ഖദ് ഇസ്തൗജബ ബിഹൽ ഉഖൂബ ഫഅമ്റുഹു ഇലല്ലാഹ്, ശിക്ഷ നിർബന്ധമാകുന്ന പാപത്തിൽ തൗബ ചെയ്യാത്ത അവസ്ഥയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ അവന്റെ കാര്യം പൂർണ്ണമായി അള്ളാഹുവിന്റെ അധികാരത്തിൽപ്പെട്ടതാണ്. ഇൻഷാ അദബഹു, അള്ളാഹു ഉദ്ദേശിച്ചാൽ അവനെ ശിക്ഷിക്കും. വൈൻഷാ ഗഫറ ലഹു, അള്ളാഹു ഉദ്ദേശിച്ചാൽ അവന് പുറത്തു കൊടുക്കും. വമൻ ലഖിയഹു വഹുവ കാഫിറുൻ അദബഹു വലം യഗ്ഫിർ ലഹു, അള്ളാഹു സുബ്ഹാനഹു വതആലയെ കാഫിറായിക്കൊണ്ടാണ് ഒരാൾ കണ്ടുമുട്ടുന്നതെങ്കിൽ അള്ളാഹു അവനെ ശിക്ഷിക്കും, അവനെന്ത് ചെയ്യില്ല, പുറത്തു കൊടുക്കില്ല. അതായത് ഈ ബാബിൽ പറയുന്ന വിഷയം ഇവിടെ നമ്മൾ പറഞ്ഞത്, പാപം നാളെ നരകശിക്ഷ നിർബന്ധമാകുന്ന പാപം അഥവാ വൻപാപം ചെയ്ത ആളുകൾ അവരുടെ മേലെയുള്ള വിധിയാണ്. കാരണം വൻപാപം ചെയ്താൽ കാഫിറാവും എന്ന് പറയുന്ന ആളുകളാണ് ആര്, ഖവാരിജുകളും മുഅ്തസിലാക്കളും. അപ്പോ ഇവരുടെ മേലെയുള്ള വിധി എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ മൂന്ന് തരത്തിലാണ് ഉണ്ടാവുക. ഒന്നാമത്തെ തൗബ ചെയ്ത് മടങ്ങിയ ആളുകൾ, അവർ ആ പാപം അവസാനിപ്പിച്ച് ഇഖ്ലാസോടുകൂടി തൗബ ചെയ്ത് നസൂഹായി തൗബ ചെയ്ത ആളുകൾ, നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത്, അള്ളാഹു അവരുടെ തൗബ സ്വീകരിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തേത്, അവർ ചെയ്ത തെറ്റിന് ദുനിയാവിൽ തന്നെ ഹജ്ജ് നടപ്പിലാക്കി, ഒരാൾ വിവാഹത്തിന് വ്യഭിചരിച്ചു, അവനെ എറിഞ്ഞു കൊന്നതാണ്, അല്ലെങ്കിൽ ഒരാളെ കൊന്നു, അവന് പകരം കൊന്നതാണ്, അപ്പൊ പരലോകത്ത് എന്താണ്, അവനത് ഒഴിവാണ്, കാരണം ഇവിടെ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ആള് തൗബ ചെയ്യാത്ത ഒരാള്, അയാളുടെ മേലെയുള്ള വിധി എന്താണ്, നാളെ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ മഷിയത്ത് അനുസരിച്ച് ഒന്നുകിൽ പുറത്തു കൊടുക്കും അല്ലെങ്കിൽ ശിക്ഷിക്കും. പക്ഷെ കാഫിറാണെങ്കിൽ മുശ്രിക്കാണെങ്കിൽ ഉറപ്പാണ് എന്താണ്, അള്ളാഹു പുറത്തു കൊടുക്കില്ല, അവന് ശിക്ഷ എന്തായാലും ഉണ്ടാകും. അതാണ് ഈ വിഷയത്തിലുള്ളത്. അടുത്തത് പറയുന്നത്, വറജ്മു ഹഖുൻ അലാ മൻ സനാ വഖദ് അഹ്സന ഇദാ അഅ്തറഫ ഔ ഖാമത്ത് അലൈഹി ബയ്യിനത്തുൻ. വറജ്മു, റജ്മു എറിഞ്ഞു കൊല്ലുക എന്നുള്ളത്, ഹഖുൻ അത് ദീനിൽ പഠിപ്പിക്കപ്പെട്ട ശരിയായിട്ടുള്ള നിയമമാണ്. അലാ മൻ സനാ വഖദ് അഹ്സന, വിവാഹിതനായിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു തവണ വിവാഹം കഴിച്ചാൽ മതി, പിന്നീട് തലാഖായാലും ഭാര്യ മരിച്ചാലും ഭർത്താവ് മരിച്ചാലും ഒക്കെ എന്താണ്, വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആ പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ മേലെ പിന്നെ വിഭജിച്ചാൽ എറിഞ്ഞു പോലെ നിർബന്ധമാണ്. ഇത് അഅ്തറഫ ഔ ഖാമത്ത് അലൈഹി ബയ്യിനത്തുൻ, ഒന്നെങ്കിൽ അവൻ സ്വയം സമ്മതിക്കണം ഞാൻ വിഭജിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ വ്യക്തമായ തെളിവ് അവന്റെ മേലെ നടപ്പിലാക്കണം. എന്താണ് വ്യക്തമായ തെളിവ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, നാല് ദൃക്സാക്ഷികൾ ഉണ്ടാവണം, മൂന്നായ പോലും പറ്റൂല. നാല് ദൃക്സാക്ഷികൾ ഇന്ന പുരുഷൻ ഇന്ന സ്ത്രീ വ്യഭിചരിച്ചു, അത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് സാക്ഷി പറയണം, അതാണ് ബയ്യിനത്ത്. ഒന്നെങ്കിൽ നാല് ദൃക്സാക്ഷികൾ ഉണ്ടാവണം, അതല്ലെങ്കിൽ അവനോ അവളോ സ്വയം സമ്മതിക്കണം ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെയുണ്ടെങ്കിൽ എറിഞ്ഞു കൊല്ലുന്ന ശിക്ഷ നടപ്പിലാക്കും. വഖദ് റജമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖദ് റജമത് അലഇമ്മത്തുർ റാഷിദൂൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, എറിഞ്ഞ് കൊല്ലുന്ന ശിക്ഷ നടപ്പിലാക്കിയിട്ടുണ്ട്. മായിസ് റളിയല്ലാഹു അൻഹുവിന്റെ, അതുപോലെ ഗാമിദി ആയിട്ടുള്ള ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ വന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വിഭജിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇസ്ലാം ശിക്ഷ നടപ്പിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അയ്മത്തുർ റാഷിദൂൻ, പിൽക്കാലക്കാരായി വന്ന പല അയ്മത്തുകളും ഈ ശിക്ഷ നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഗൗരവമുള്ള ഒരു കാര്യമാണ്, എന്താണ്, ഒന്നെങ്കിൽ അവർ സ്വയം സമ്മതിക്കണം ഞങ്ങൾ ഞാൻ വിഭജിച്ചിട്ടുണ്ട് എന്ന്, അതല്ലെങ്കിൽ നാല് ദൃക്സാക്ഷികൾ വേണം. ഉമർ റളിയല്ലാഹു കാലത്ത് ഒരാളുടെ മേലെ വ്യഭിചാരത്തിന്റെ ഇത് പറഞ്ഞിട്ട് മൂന്നാളുകൾ വന്നു, ഒരാൾ സാക്ഷ്യം വഹിച്ചില്ല, ആ മൂന്നാളുകളെ മേലെ കള്ള ആരോപണം നടത്തിയതിന്റെ പേരിൽ 80 ചാട്ടവാറടിയാണ് നടപ്പിലാക്കിയത്. നാല് ദൃക്സാക്ഷികൾ ഉണ്ടെങ്കിൽ ബയ്യിനത്താവുള്ളൂ വിഭിചാരത്തിന്റെ വിഷയത്തിൽ, അതല്ലെങ്കിൽ അവർ സ്വയം സമ്മതിക്കണം. അതാണ് ആ വിഷയത്തിലുള്ളത്. ഞാൻ കുറച്ചേ ഉള്ളൂ, അത് തീർക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വേഗത്തിൽ വായിക്കാം, കാരണം അടുത്തൊരു ദർശനം വെക്കാനുള്ള ഇതില്ല, അവനത് തീരും ചെയ്യും. അടുത്ത് പറയുന്നത് വമൻ ഇൻതഖസ അഹദൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔ അബ്ഗളഹു ബിഹദഥിൻ കാന മിൻഹു ഔ ദക്കറ മസാവിയത കാന മുബ്തദിഅൻ. ആരെങ്കിലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളെ വില കുറച്ച് കാണുകയോ അല്ലെങ്കിൽ സ്വഹാബികൾക്കിടയിൽ ഉണ്ടായ ഫിത്നകളുടെ വിഷയത്തിൽ അവരെ ആക്ഷേപിക്കുകയോ ചെയ്യുന്നവർ ബിദഅത്തുകാരനാണ്. ഹത്ത യതറഹമ അലൈഹിം ജമീഅ വയകൂനു ഖൽബുഹു ലഹും സലീമൻ. അവരോടെല്ലാം കാരുണ്യം തോന്നുന്ന അവസ്ഥയിൽ, അവരോടെല്ലാം ഒരു വക്രത ഇല്ലാത്ത അവസ്ഥയിൽ അവന്റെ ഖൽബാകുന്നത് വരെ. അതായത് സ്വഹാബികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഉത്തമരായിട്ടുള്ള ആളുകളാണ്. അവരിടയിൽ ചില ഫിത്നകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതിന്റെ പേരിൽ ഒരിക്കലും അവരെന്ത് ചെയ്യാൻ പാടില്ല, വില കുറച്ച് കാണുകയോ ആക്ഷേപിക്കുകയോ ചീത്ത പറയുകയോ ചെയ്യാൻ പാടില്ല. പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ലാത്ത സുബു അസ്ഹാബി, എന്റെ സഹാബികൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, ചീത്ത പറയരുത്, കുറ്റം പറയരുത് എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ആ വിഷയത്തിൽ മിണ്ടാതിരിക്കലാണ് വേണ്ടത്. അവരെ ആക്ഷേപിക്കുന്നവർ ബിദഅത്തുകാരനാണ്. അടുത്ത ഇമാം അഹമ്മദ് പറയുന്ന വിഷയം വൻ നിഫാഖ്. നിഫാഖ് അതെന്താണ് എന്നതാ, ഹുവ അൽ കുഫർ. നിഫാഖ് എന്നുള്ളത് കുഫറാണ്. നിഫാഖ് രണ്ടു തരത്തിലുണ്ട്, കുഫറാകുന്നതുമുണ്ട് കുഫറാകാത്തതുമുണ്ട്. കുഫറാകുന്ന നിഫാഖ് എന്ന് പറഞ്ഞാൽ മില്ലത്ത് നിന്ന് പുറത്താവും, ഉള്ളിൽ കുഫർ വെച്ച് പുറത്ത് ഇസ്ലാം കാണിക്കുന്ന ആളുകൾ, അവർ ദീനിൽ നിന്ന് പുറത്താണ്. എന്നാൽ അമലുകളിൽ സംസാരിച്ചാൽ കളവ് പറയുക, വാഗ്ദാനം ചെയ്താൽ ലംഘിക്കുക, അങ്ങനെ അമലുകളിൽ വരുന്ന ചില വീഴ്ചകളുണ്ട്, അത് നിഫാഖുൽ അമലി എന്ന് പറയും. ചെറിയ നിഫാഖാണ്, മില്ലത്ത് നിന്ന് പുറത്താവില്ല, പക്ഷേ അത് നിഫാഖിന്റെ ഒരു ശാഖയാണ്. എന്നിട്ട് പറയാണ് ഇവിടെ പറയുന്നത് കുഫർ നിഫാഖ്, വലിയ നിഫാഖ്. അയ്യക്ഫുറ ബില്ലാഹി വയഅബ്ദു ഗൈറഹു, അല്ലാഹുൽ കുഫർ വെച്ച് അല്ലാഹു അല്ലാത്തെ ആരാധിക്കുന്ന ഖൽബിൽ ഈമാൻ ഉണ്ടാവില്ല. വയുദ്ഹിറൽ ഇസ്ലാമ ഫിൽ അലാനിയ, ബാഹ്യമായി ഇസ്ലാം പ്രകടമാക്കും. മിസ്ലൽ മുനാഫിഖീന അല്ലദീന കാനൂ അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തുണ്ടായിരുന്ന മുനാഫിഖുകളെ പോലെ ചില ആളുകൾ. ഇനി പിന്നെ അതാണ് നിഫാഖ് എന്ന് പറഞ്ഞാൽ. അടുത്ത വിഷയം പറയുന്നത് ചില ഹദീസുകൾ വന്നിട്ടുണ്ട്, ആ ഹദീസുകളുടെ യാഥാർത്ഥ്യത്തെ പറ്റിയിട്ടാണ് ഇമാം അഹമ്മദ് പറയുന്നത്. ചില ഹദീസുകൾ കാണാം. സലാസുൻ മൻ കുന്ന ഫീഹി ഫഹുവ മുനാഫിഖുൻ, മൂന്ന് അടയാളങ്ങൾ ആരിലാണോ ഉള്ളത് അവൻ മുനാഫിഖാണ്, സംസാരിച്ച കളവ് പോലെയുള്ളത്. ഹാദ അല തഖ്ലീൽ ദർവീഹ കമാജാത് വലാ തുഫസ്സിറുഹ, ഇതുപോലെയുള്ള ചില ഹദീസുകൾ വന്നിട്ടുണ്ട്, അതായത് ഇന്ന പ്രവർത്തനം ചെയ്താൽ കാഫിറാണ് എന്ന് പറയുന്നത്. ആ ഹദീസുകൾ നമ്മൾ എന്ത് ചെയ്യും, അതുപോലെ അംഗീകരിക്കും. പക്ഷെ അത് ചെയ്തൊരാൾ കാഫിറാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം തൗഹീദ് ഉള്ള ഒരാളാണെങ്കിൽ അവൻ എന്താകില്ല, നാളെ പരലോകത്ത് വ്യക്തമായ കുഫറിന്റെ കാര്യം കൊണ്ടല്ലാതെ പരലോകത്ത് നരകത്ത് ശാശ്വതാവില്ല. പക്ഷേ ഇന്ന കാര്യം കുഫറാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്താണ്, അത് അത്രത്തോളം ഗൗരവമുള്ള കാര്യമാണ് എന്നുള്ളതാണ്. ചില ഹദീസുകൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തർജിഉ ബഅദി കുഫാറൻ ബുല്ലാലൻ യദ്രിബു ബഅദുക്കും രിഖാബ ബഅദിൻ, നിങ്ങൾ എനിക്ക് ശേഷം പരസ്പരം പടവെട്ടുന്ന കുഫാറുകളായിട്ട് മാറരുത് എന്ന് കാണാം. അവിടെ ഉദ്ദേശം ഈ ഹദീസ് ഖവാരിജികളെ മുഅ്തസിലിയാക്കും, ആർക്ക് നേരെ പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് നേരെ പറയും. അപ്പൊ അത് കുഫറാണ്, അവർ കാഫിറുകളാണെന്ന് പറയാം. പക്ഷെ അങ്ങനെയല്ല, അത് ഗൗരവമുള്ളൊരു കാര്യമാണ്. പക്ഷെ ഇതൊരിക്കലും എന്താ അറിയിക്കുന്നില്ല, കാലാകാലം നരകത്തിലാണ് എന്ന കാര്യത്തെ അറിയിക്കുന്നില്ല. കാരണം തൗഹീദുള്ള ആളുകൾ അവർ കാലാകാലം എന്താവില്ല, നരകത്തിൽ ശാശ്വതമാകുന്ന അവസ്ഥ ഉണ്ടാവില്ല. പരസ്പരം പോരാടിയത് കൊണ്ട് തൗഹീദ് പുറത്താവുമോ? ഇല്ല. പക്ഷേ ഈ വാക്കുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു ചില ഹദീസുകൾ, സിബാബുൽ മുസ്ലിം ഫുസൂഖുൻ വഖിതാലുഹു കുഫ്റുൻ, ഒരു മുസ്ലിമിനെ ആക്ഷേപിക്കുക എന്നുള്ളത് ഫുസൂഖാണ്, കൊല്ലുക എന്നുള്ളത് കുഫറാണ്. അതുപോലെ വേറെയും ചില റിവായത്തുകൾ ഇമാം അഹമ്മദ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പറയുകയാണ്, വനഹു ഹാദിൽ അഹാദീസ്, ഇതുപോലെയുള്ള ഹദീസുകൾ, മിമ്മാ ഖദ് സഹ്ഹ വഹിഫള, സഹീഹായി വന്നിട്ടുള്ള ആ ഹദീസുകളെ, ഫൈന്നാ നുസല്ലിമു ലഹു, അത് നമ്മൾ അംഗീകരിക്കുന്നു, അത് അങ്ങനെയാണ് നമ്മൾ അംഗീകരിക്കുന്നു. വൈലം ഞാലം തഫ്സീറഹ, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ കൂടി, വലാ നതകല്ലമു ഫീഹ, ആ വിഷയത്തിൽ നമ്മൾ വേറൊരു അഭിപ്രായം പറയില്ല. വലാ നുജാദിൽ ഫീഹ, അതിൽ നമ്മൾ തർക്കിക്കില്ല. വലാ നുഫസ്സിർ ഹാദിൽ അഹാദിസ ഇല്ലാ മിസ്ലമാ ജാഅത്ത്, അത് വന്നതുപോലെ അല്ലാതെ അതിനെ വിശദീകരിക്കുകയുമില്ല. ലാ നറുദ്ദുഹ ഇല്ലാ ബിഹഖ് ബിഅഹഖ് മിൻഹ, അതിനെ നമ്മൾ ഒഴിവാക്കുന്ന തരത്തിൽ അതിന്റെ ഒരു അർഹത കൊടുക്കാതെ തള്ളുകയുമില്ല. ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണ്. കാരണം ആ ഹദീസുകൾ വന്നിട്ടുള്ള കുഫ്ര് എന്നുള്ളത് പിന്നെ മില്ലത്തിൽ നിന്ന് പുറത്താകുന്ന കുഫ്രല്ല, കുഫ്രിൻ അസുഖർ എന്ന് പറയുന്ന നരകശിക്ഷയ്ക്ക് കാരണമാകുന്ന ഗൗരവമുള്ള കാര്യമാണ് എന്ന് അറിയിക്കുന്നതാണ്. കാരണം അതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് സ്വഹാബികളെ കാഫിറാക്കുന്ന ആളുകൾക്കുള്ള മറുപടി ആയിക്കൊണ്ടാണ് ഇത് പറയുന്നത്. കാരണം രണ്ടാളുകൾ പരസ്പരം തല്ലുകൂടി, അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കൊന്നു, ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊലപാതകം കാഫിറാണെന്ന് പറയാൻ പറ്റുമോ? കാലകാല നരകത്തിലാ പറയാൻ പറ്റുമോ? ഇല്ല. കാരണം അവൻ തൗഹീദുണ്ടെങ്കിൽ അവിടെ ഖുലൂദ് അവിടെ അവൻ ഉണ്ടാകില്ല, അത് അറിയിക്കാനാണ്. പക്ഷെ ആ ഹദീസുകളെല്ലാം നമ്മൾ അംഗീകരിക്കുകയും അതിൽ കീഴൊതുങ്ങുകയും ചെയ്യുന്നു. അടുത്തത് ഇമാം അഹമ്മദ് പറയുന്ന വിഷയം, അൽ ജന്നത്തു വന്നാറു മഖ്ലൂഖത്താൻ, വൽ ജന്നത്തു വന്നാറു മഖ്ലൂഖത്താൻ, സ്വർഗവും നരകവും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. കാരണം ഒരുപാട് ബിദഈ കക്ഷികൾ സ്വർഗവും നരകവും സൃഷ്ടിച്ചിട്ടില്ല, ഇനി സൃഷ്ടിക്കാൻ പോകുന്നതാണ് എന്നുള്ള വാദമുണ്ട്. പക്ഷേ സൃഷ്ടിച്ചതാണ്. ഖദ് ഖുലിഖത, അത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. കമാ ജാഅ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വന്ന ഹദീസുകൾ പോലെ, ദഖൽതുൽ ജന്നത ഫറഅയ്തു ഖസ്റൻ, നബി സ്വല്ലല്ലാഹു ഒരിക്കൽ പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചു, അവിടെ ഒരു മണിമാളിക കണ്ടു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു മണിമാളിക കണ്ടു എന്നുള്ളത്. അവ സ്വർഗം സൃഷ്ടിച്ചോണ്ടല്ലേ കയറിയത്, അവ സ്വർഗം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. റഅയ്തുൽ കൗസറ, സ്വർഗത്തിൽ കൗസർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്. ഇത്തലഅതു ഫിൽ ജന്നതി ഫറഅയ്തു അക്സറ അഹ്ലിഹ, ഞാൻ സ്വർഗത്തിലേക്ക് എത്തി നോക്കി, അവിടെ ധാരാളം ആളുകളെ കണ്ടു എന്ന് പറഞ്ഞ ഹദീസുകൾ വന്നിട്ടുണ്ട്. കല, അതുപോലെ ധാരാളം ഹദീസുകൾ. അപ്പൊ ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ എന്ത് മനസ്സിലാക്കാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗവും നരകവും കണ്ടിട്ടുണ്ട്, അത് രണ്ടും സൃഷ്ടിക്കപ്പെട്ടതാണ്. വത്തലഅതു ഫിന്നാർ, നരകത്തിലേക്ക് ഞാൻ എത്തി നോക്കിയിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ അതുപോലെയുള്ള ഹദീസുകളെല്ലാം എന്തറിയിക്കുന്നു? സ്വർഗവും നരകവും സൃഷ്ടിക്കപ്പെട്ടതാണ്. ഫമൻ സഅമ അന്നഹുമ ലം തുഖ്ലഖ, ആരെങ്കിലും അത് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നെങ്കിൽ, ഫഹുവ മുകദ്ദബുൻ മുകദ്ദിബുൻ ബിൽ ഖുർആനി വഹാദീസി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ ഖുർആനിനെയും ഹദീസിനെയും കളവാക്കുന്നവനാണ്. വലാ ഹസബുഹു യുഅ്മിനു ബിൽ ജന്നതി വന്നാർ, അവൻ നരകത്തിലും സ്വർഗത്തിലും വിശ്വസിക്കുന്നുണ്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യില്ല, പരിഗണിക്കില്ല. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്ത് വിശ്വസിക്കണം? അത് സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കണം. ഇരിസാലയുടെ അവസാനത്തിൽ ഇമാം അഹമ്മദ് പറയാണ്, വമൻ മാത മിന്നഹ്ലിഹിൽ ഖിബ്ല മുവഹ്ഹിദൻ യുസല്ല അലൈഹി, ഖിബ്ലയുടെ അഹ്ലുകാരനായിപ്പെട്ട് തൗഹീദ് ഉള്ളവനായിട്ട് ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ അവന്റെ മേലെ നമ്മൾ എന്ത് ചെയ്യും? മയ്യത്ത് നിസ്കരിക്കും. വേറൊരു തിന്മയുടെ പേരിൽ എന്ത് ചെയ്യില്ല, അവനെ മയ്യത്ത് നിസ്കാരം ഒഴിവാക്കില്ല, മയ്യത്ത് നമ്മൾ നിസ്കരിക്കും. വയസ്തഗ്ഫിറു ലഹു വലാ യുഹജബു അൻഹു ഇസ്തിഗ്ഫാർ, അവന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? തൗഹീദ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇസ്തിഗ്ഫാർ തേടും, അതൊരിക്കലും ഇല്ലാതാക്കില്ല. ഇതൊക്കെ പറയുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാല്, പാപം ചെയ്തതിന്റെ പേരിൽ ഒരാൾ കാഫിറാണെന്ന് പറഞ്ഞ് ഖവാരിജികളും മുഅ്തസിലിയാക്കളും മറ്റുള്ള ബിദഅത്തുകാരും എന്ത് ചെയ്യും? അവരെ ഒഴിവാക്കും, അവന്റെ മേലെ മയ്യത്ത് നിസ്കരിക്കുക, ഇസ്തിഗ്ഫാർ നടത്തൂല. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, തൗഹീദോട് കൂടിയാണെങ്കിൽ അത് ചെയ്യും. വലാ തുത്രഖു സ്വലാത്തു അലൈഹി ലിദംബിൻ അദ്നബഹു സഗീറൻ കാനൗ കബീറൻ, അവൻ ചെയ്ത പാപം വലുതാവട്ടെ ചെറുതാവട്ടെ അതിന്റെ പേരിൽ നമ്മൾ നിസ്കാരം ഒഴിവാക്കൂല. തൗഹീദ് ഉണ്ടോ, നമ്മൾ നിസ്കരിക്കും, അവനുവേണ്ടി ഇസ്തിഗ്ഫാർ തേടും. അംറുഹു ഇലല്ലാഹി തആല, അവന്റെ കാര്യം തീരുമാനിക്കേണ്ടത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. അപ്പൊ നമ്മൾ ഒരു തിന്മയുടെ പേരിൽ ഒരാൾ എന്താക്കില്ല, കാഫിറാണെന്നോ മറ്റോ പറയില്ല. തൗഹീദുള്ള ആളാണെങ്കിൽ അവന്റെ മേലെ മയ്യത്ത് നിസ്കരിക്കുകയും അവന് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുകയും ചെയ്യും. അവസാന ഈ കിതാബ് ഇമാം അഹമ്മദ് അവസാനിപ്പിക്കുന്നു, ആഖിറു റിസാല വൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാവാതുഹു അലാ മുഹമ്മദിൻ വആലിഹി വസല്ലിം തസ്ലീമൻ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അവസാനത്തെ ബാബുകൾ കുറച്ച് വേഗത്തിലാണ് പറഞ്ഞത്. ഇൻഷാഅല്ലാഹ് ഈ ദുർസുകൾ ഇനിയും നമ്മൾ മരണം വരെ ആവർത്തിച്ച് പഠിക്കേണ്ട അടിസ്ഥാന വിശ്വാസങ്ങളാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.